അവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും. നീതിമാന്മാർക്ക് അർപ്പിക്കുമ്പോൾ ജനം സന്തോഷിക്കുന്നു, ദുഷ്ടൻ ആധിപത്യം നടത്തുമ്പോഴോ ജനം നെടുവേപ്പെടുന്നു. ജ്ഞാനത്തിൽ ഇഷ്ടപ്പെടുന്നവൻ തന്റെ അപ്പനെ സന്തോഷിപ്പിക്കുന്നു. ദേശികളോട് സഹവാസം ചെയ്യുന്നവനും തന്റെ സമ്പത്ത് നശിപ്പിക്കുന്നു. രാജാവ് ന്യായപാലനത്താൽ രാജ്യത്തെ നിലനിർത്തുന്നു, നികുതി വർദ്ധിപ്പിക്കുന്നവനോ അതിനെ നശിപ്പിക്കുന്നു. കൂട്ടുകാരനോട് മുഖസ്തുതി പറയുന്നവൻ അവന്റെ കാലിന് ഒരു വല വിരിക്കുന്നു. ദുഷ്കർമ്മിതന്റെ ലംഘനത്തിൽ കുടുങ്ങുന്നു, നീതിമാനോ ഘോഷിച്ചാനന്ദിക്കുന്നു. നീതിമാൻ അഗതികളുടെ കാര്യം അറിയുന്നു, ദുഷ്ടനോ പരിജ്ഞാനം ഇന്നതെന്ന് അറിയുന്നില്ല. പരിഹാസികൾ പട്ടണത്തിൽ കോപാഗ്നി ജ്വലിപ്പിക്കുന്നു, ജ്ഞാനികളോ ക്രോധത്തെ നശിപ്പിക്കുന്നു. ജ്ഞാനിക്കും ഘോഷനും തമ്മിൽ വാഗ്വാദം ഉണ്ടായിട്ട് അവൻ കോപിച്ചാലോ ചിരിച്ചാലോ ശമനം വരികയില്ല. രക്തപാതകന്മാർ നിഷ്കളങ്കനെ ദ്വേഷിക്കുന്നു, നേരിടുന്നവരോ അവന്റെ പ്രാണരക്ഷ അന്വേഷിക്കുന്നു. മൂടൻ തന്റെ കോപത്തെ മുഴുവനും വെളിപ്പെടുത്തുന്നു, ജ്ഞാനിയോ തന്റെ അതിനെ അടക്കി ശമിപ്പിക്കുന്നു. അധിപതി നിറകേൽക്കാൻ തുടങ്ങിയാൽ അവന്റെ വൃത്തന്മാരൊക്കെയും ദുഷ്ടന്മാരാകും. ദരിദ്രനും പീഡകനും തമ്മിൽ എതിർപ്പെടുന്നു, ഇരുവരുടെയും കണ്ണ് യഹോവ പ്രകാശിപ്പിക്കുന്നു. അഗതികൾക്ക് വിശ്വസ്തയോടെ ന്യായപാലനം ചെയ്യുന്ന രാജാവിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കും. വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു. തന്നിഷ്ടത്തിന് വിട്ടുനിന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു. ദുഷ്ടന്മാർ പെരുകുമ്പോൾ അതിക്രമം പെരുകുന്നു, നീതിമാന്മാരോ അവരുടെ വീഴ്ച കാണും. നിന്റെ മകനെ ശിക്ഷിക്കുക, അവൻ നിനക്ക് ആശ്വാസമായി തീരും. അവൻ നിന്റെ മനസ്സിന് പ്രമോദം വരുത്തും. വെളിപാടില്ലാത്തവിടുത്തെ ജനം മര്യാദ വിട്ട് നടക്കുന്നു. ന്യായപ്രമാണം കാത്തുകൊള്ളുന്നതിനോ ഭാഗ്യവാൻ. ദാസിനെ ഗുണീകരിക്കാൻ വാക്ക് മാത്രം പോരാ, അവനത് ഗ്രഹിച്ചാലും കൂട്ടാക്കുകയില്ലല്ലോ. ബാക്കി ബന്ധപ്പാടുള്ള മനുഷ്യനെ നീ കാണുന്നുവോ? അവനേക്കാൾ മൂടനെ കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. ദാസനെ ബാല്യം മുതൽ ലാളിച്ച് വളർത്തുന്നവനോട് അവൻ ഒടുക്കം വിശാഠ്യം കാണിക്കും. കോപമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു, ക്രോധമുള്ളവൻ അതിക്രമം വർദ്ധിപ്പിക്കുന്നു. മനുഷ്യന്റെ ഗർവ് അവനെ താഴ്ത്തി കളയും, മനോവിനയമുള്ളവനോ മാനം പ്രാപിക്കും. കള്ളനുമായി പങ്കുകൂടുന്നവൻ സ്വന്തം പ്രാണനെ പകയ്ക്കുന്നു. അവൻ അസത്യവാചകം കേൾക്കുന്നു, ഒന്നും പ്രസ്താവിക്കുന്നില്ല താനും. മാനുഷ ഭയം ഒരു കണിയാകുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. അനേകർ അധിപതിയുടെ മുഖപ്രസാദം അന്വേഷിക്കുന്നു, മനുഷ്യന്റെ ന്യായവിധിയോ യഹോവയാൽ വരുന്നു. നീതി കെട്ടവൻ നീതിമാന്മാർക്ക് വെറുപ്പ്, തന്മാർഗി ദുഷ്ടന്മാർക്കും വെറുപ്പ്. രാജാവിന്റെ വചനങ്ങൾ പ്രോവർബ്സ് 31. അവന്റെ അമ്മ അവന് ഉപദേശിച്ചു കൊടുത്ത അരുളപ്പാട്. മകനെ എന്ത്, ഞാൻ പ്രസവിച്ച മകനെ എന്ത്, എന്റെ നേർച്ചകളുടെ മകനെ എന്ത്. സ്ത്രീകൾക്ക് നിന്റെ ബലത്തെയും രാജാക്കന്മാരെ നശിപ്പിക്കുന്നവർക്ക് എന്റെ വഴികളെയും കൊടുക്കരുത്. വീഞ്ഞു കുടിക്കുന്നത് രാജാക്കന്മാർക്ക് കൊള്ളരുത്. ലെമുവയിലെ രാജാക്കന്മാർക്ക് അത് കൊള്ളരുത്. മധ്യശക്തി പ്രഭുക്കന്മാർക്ക് കൊള്ളരുത്. അവർ കുടിച്ചിട്ട് നിയമം മറന്നുപോകുവാനും അരിഷ്ടന്മാരുടെ ന്യായം മറച്ചു കളവാനും ഇടവരരുത്. നശിക്കുമാറാക്കിയിരിക്കുന്നവന് മദ്യവും മനോവ്യസനമുള്ളവന് വീഞ്ഞും കൊടുക്കുക. അവൻ കുടിച്ചിട്ട് തന്റെ ദാരിദ്ര്യം മറക്കുകയും തന്റെ അരിഷ്ടത ഓർത്തിരിക്കുകയും ചെയ്യട്ടെ. ഊമന് വേണ്ടി നിന്റെ വായി തുറക്ക. ക്ഷയിച്ചു പോകുന്ന ഏവരുടെയും കാര്യത്തിൽ തന്നെ നിന്റെ വായി തുറന്ന് നീതിയോടെ ന്യായം വിധിക്കുക. എളിയവനും ദരിദ്രനും ന്യായപാലനം ചെയ്തു കൊടുക്കുക. സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും കയറും. ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു, അവന്റെ ലാഭത്തിന് ഒരു കുറവുമില്ല. അവൾ തന്റെ ആയുഷ്കാലമൊക്കെ അവന് തിന്മയല്ല നന്മയത്രേ ചെയ്യുന്നു. അവൾ ആട്ടുരോമവും ചണവും സമ്പാദിച്ച് താല്പര്യത്തോടെ കൈകൊണ്ട് വേല ചെയ്യുന്നു. അവൾ കച്ചവട കപ്പൽ പോലെയാകുന്നു. ദൂരത്തു നിന്ന് ആഹാരം കൊണ്ടുവരുന്നു. അവൾ നന്നേ രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരം വേലക്കാരത്തികൾക്ക് ഓഹരിയും കൊടുക്കുന്നു. അവൾ ഒരു നിലത്തിന് ദൃഷ്ടി വെച്ച് അത് മേടിക്കുന്നു. കൈനേട്ടം കൊണ്ട് അവളൊരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നു. അവൾ ബലം കൊണ്ട് അരമുറുക്കുകയും ഭുജങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യുന്നു. തന്റെ വ്യാപാരം ആദായമുള്ളതെന്ന് അവൾ ഗ്രഹിക്കുന്നു. അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നതുമില്ല. അവൾ വിടുതലയ്ക്ക് കൈനീട്ടുന്നു. അവളുടെ വിരൽ കതിർ പിടിക്കുന്നു. അവൾ തന്റെ കൈ എളിയവർ തുറക്കുന്നു. ദരിദ്രന്മാരുടെ അടുക്കലേക്ക് കൈനീട്ടുന്നു. തന്റെ വീട്ടുകാരെ ചൊല്ലി അവൾ ഹിമത്തെ പേടിക്കുന്നില്ല. അവളുടെ വീട്ടിലുള്ളവർക്കൊക്കെയും ചുവപ്പ് കമ്പിളി ഉണ്ടല്ലോ. അവൾ തനിക്ക് പരവതാനി ഉണ്ടാക്കുന്നു. ചണവടവും ധൂമ്രവസ്ത്രവും അവളുടെ ഉടുപ്പ്. ദേശത്തിലെ മൂപ്പന്മാരോടുകൂടെ ഇരിക്കുമ്പോൾ അവളുടെ ഭർത്താവ് പട്ടണവാതിൽക്ക് പ്രസിദ്ധനാകുന്നു. അവൾ ചണവസ്ത്രം ഉണ്ടാക്കി വിൽക്കുന്നു. അരക്കച്ച ഉണ്ടാക്കി കച്ചവടക്കാരനെ ഏൽപ്പിക്കുന്നു. ബലവും മഹിമയും അവളുടെ ഉടുപ്പ്. പാതികാല ഓർത്ത് അവൾ പുഞ്ചിരിയിടുന്നു. അവൾ ന്യായത്തോടെ വായി തുറക്കുന്നു. ദയയുള്ള ഉപദേശം അവളുടെ നാവിന്മേലുണ്ട്. വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കുന്നു. വെറുതെ ഇരുന്ന് അഹോവർത്ത് കഴിക്കുന്നില്ല. അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പറയുന്നു. അവളുടെ ഭർത്താവും അവളെ പ്രശംസിക്കുന്നതും അനേകം തരുണികൾ സാമർത്ഥ്യം കാണിച്ചിട്ടുണ്ട്. നീയോ അവരെല്ലാവരിലും ശ്രേഷ്ഠമായിരിക്കുന്നു. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു. യഹോവാഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുക്കുകയും അവളുടെ സ്വന്തം പ്രവൃത്തികൾ പുണ്യവാതിൽക്കൾ അവളെ പ്രശംസിക്കട്ടെ. ബാറക്കിന്ന് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. യേശുവിനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോടുകൂടി ഇരുന്നിട്ടും നിങ്ങൾ എന്നെ അറിയുന്നില്ലയോ? ഫിലിപ്പോസേ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നുവെന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായി അല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി ദിനത്തിൽ എന്നെ വിശ്വസിപ്പീൻ. ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവരും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അത് വലിയതും അവൻ ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഒക്കെയും പിതാവിനിൽ മൗത്തപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന വേറെ മറ്റൊരു കാര്യത്തിനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിക്കാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടി വസിക്കുകയും നിങ്ങളിൽ ജീവിക്കുകയും ചെയ്തതുകൊണ്ട് അവനെ അറിയുന്നു, ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞവന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അതും അറിയും. എന്റെ കൽപ്പന ലഭിച്ച് പ്രമാണിക്കുന്ന എന്റെ കൽപ്പന എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും. ഇസ്കരിയോത്തവല്ലാത്ത യൂദ അവനോട്, കർത്താവേ, എന്ത് സംഭവിച്ചിട്ടാകുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്ര നിന്നെ വെളിപ്പെടുത്താൻ പോകുന്നത് എന്ന് ചോദിച്ചു. ഈശ്വരനോട്, എന്നെ സ്നേഹിക്കുന്നതിന്റെ വചനം പ്രമാണിക്കും. എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ അവന്റെ വാസം ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവൻ എന്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എന്റേതല്ല, എന്നെ അയച്ച പിതാവിന്റേത് അത്രയെന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ നിങ്ങളോടുകൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എങ്കിലും പിതാവിന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും വരുത്. ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അത് സംഭവിക്കും മുൻപേ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല. ലോകത്തിന്റെ പ്രഭു വരുന്നു. അവൻ എന്നോട് ഒരു കാര്യവുമില്ല എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നും പിതാവിനോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു എന്നും ലോകം അറിയട്ടെ. എഴുന്നേൽപ്പിയും നാം പോകാം. പതിനഞ്ചാം അധ്യായം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച പതിനൊന്ന് നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വിശ്വസിപ്പിയും ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പുപോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വിണ്ടുപോകും. നിങ്ങൾ എന്നിലും എന്റെ പതിനൊന്ന് നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മൗത്തപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കുവാനും ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എന്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്യാൻ നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാകും. ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാകും. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായത് കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് ഇനി പറയുന്നില്ല. ഞാൻ എന്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ അതിന്റെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിനെ ഞാൻ ഇത് നിങ്ങളോട് കൽപ്പിക്കുന്നു. ലോകം നിങ്ങളെ പകിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിയും. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പറഞ്ഞ വാക്ക് ഓർപ്പിയും. അവർ എന്നെ ഉപദ്രവിച്ചു എങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. എന്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളുടേതും പ്രമാണിക്കും. എങ്കിലും എന്നെ അയച്ചതിനെ അവർ അറിയായതുകൊണ്ട് എന്റെ നാമനിമിത്തം ഇതൊക്കെയും നിങ്ങളോട് ചെയ്യും. ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. ഇപ്പോഴേ അവരുടെ പാപത്തിന് ഒഴികഴിവില്ല. എന്നെ പകയ്ക്കുന്നവർ എന്റെ പിതാവിനെയും പകയ്ക്കുന്നു. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. ഇപ്പോഴും അവർ എന്നെയും എന്റെ പിതാവിനെയും കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു. അവർ വെറുതെ എന്നെ പകച്ചു എന്ന് അവരുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകേണ്ടതെന്ന് തന്നെ. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. നിങ്ങളും ആദ്യം മുതൽ എന്നോട് കൂടെ ഇരിക്കൊണ്ട് സാക്ഷ്യം പറവി. പതിനാറാം അധ്യായം. നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളിപ്രസ്ഥറാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്നു നാഴിക വരുന്നു. അവർ പിതാവിനെയും എന്നെയും അറിയായതുകൊണ്ട് അങ്ങനെ ചെയ്യും. അതിന്റെ നാഴിക വരുമ്പോൾ ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആകെ ആദിയിൽ ഇത് നിങ്ങളോട് പറയാഞ്ഞത് ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുന്നുണ്ടത്രേ. ഇപ്പോഴും ഞാൻ എന്നെ അയച്ചതിന്റെ അടുക്കൽ പോകുന്നു. നീ എവിടെ പോകുന്നുവെന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കൊണ്ട് എന്നോട് ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നു നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാൻ ഞാൻ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായതുകൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിക്കാൻ കഴിയില്ല. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടക്കും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളത് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്. അതുകൊണ്ട് പറയാം, അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞത്. കുറഞ്ഞവന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞവന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. അവന്റെ ശിഷ്യന്മാരിൽ ചിലർ കുറഞ്ഞവന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞുകൊണ്ട് കഴിഞ്ഞിട്ട് തന്നെ കാണുമെന്നും പിതാവിന്റെ അടുക്കൽ പോകുന്നുവെന്നും അവൻ നമ്മോട് ഈ പറയുന്നത് എന്താണെന്ന് തമ്മിൽ ചോദിച്ചു. കുറഞ്ഞവനെ നീ പറയുന്നത് എന്താകുമോ, അവൻ എന്ന് സംസാരിക്കുന്നുവെന്ന് അവർ തന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അറിഞ്ഞ് യേശു അവരോട് പറഞ്ഞില്ല, കുറഞ്ഞവന് കഴിഞ്ഞിട്ട് എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞവന് കഴിഞ്ഞിട്ട് എന്നെ കാണുമെന്ന് ഞാൻ പറയാൻ നിങ്ങൾ തമ്മിൽ തമ്മിൽ ചോദിക്കുന്നുവോ? ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. സ്ത്രീ പ്രസവിക്കുമ്പോൾ തന്നെ ഭാര്യ വന്നതുകൊണ്ട് അവർക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പ്രതിനിധിക്കുന്ന സന്തോഷ നിമിത്തം അവൾ തന്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ടെങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല, അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കയില്ല. ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്ന് വരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും. അത് ഞാൻ സദൃശമായി നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു, എങ്കിലും ഞാൻ ഇനി സദൃശമായി നിങ്ങളോട് സംസാരിക്കാതെ പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുന്ന നാഴിക വരുന്നു. അന്ന് നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്നെ സ്നേഹിച്ചു, ഞാൻ പിതാവിന്റെ അടുക്കിൽ നിന്ന് വന്നിരിക്കുന്നുവെന്ന് വിശ്വസിച്ചിരിക്കുന്നുണ്ട്. പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ പിതാവിന്റെ അടുക്കിൽ നിന്ന് പുറപ്പെട്ടു ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെയും ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുന്നു. അതിനാൽ അവന്റെ ശിഷ്യന്മാർ ഇപ്പോൾ നീ സാദൃശ്യം ഒന്നും പറയാതെ സ്പഷ്ടമായി സംസാരിക്കുന്നു. നീ സകലവും അറിയുന്നു എന്ന് ആരും നിന്നോ ചോദിപ്പാൻ നിനക്ക് ആവശ്യമില്ല എന്നും ഞങ്ങൾ ഞങ്ങളിപ്പോൾ അറിയുന്നു. ഇതിനാൽ നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട്, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ ഓരോരുത്തരും താൻ താന്റെ സ്വന്തത്തിലേക്ക് ചേറിപ്പോവുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു വന്നിരിക്കുന്നു. പിതാവ് എന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല പറഞ്ഞു. നിങ്ങൾക്ക് ഇന്ന് സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ബാരക്കുമാർ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടന്റെ മുമ്പിലിരിക്കുമ്പോൾ എന്റെ വായ് കടിഞ്ഞാനിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, അന്യേ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എന്റെ സങ്കടം പൂങ്ങി വന്നു, എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എന്റെ ധ്യാനത്തിൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു, യഹോവയുടെ അവസാനത്തെ ഇവന്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ നീ എന്റെ നാളുകളെ നാല് വിരൽ നീളമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് നിന്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യന് ഉറച്ചു നിന്നാലും വിശ്വാസം അത്രേ. മനുഷ്യരൊക്കെ മരുന്നില്ലായി നടക്കുന്നു നിശ്ചയം, അവർ വ്യക്തമായി പരിശ്രമിക്കുന്നു നിശ്ചയം, അവൻ ധനം സമ്പാദിക്കുന്നു ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല. എന്നാൽ കർത്താവെ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എന്റെ പ്രത്യാശ നിങ്ങൾ വെച്ചിരിക്കുന്നു. എന്റെ സകല ലംഘനങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നെ ഫോസിനെ നിന്നിയാക്കി വെക്കരുതേ. നിന്റെ വായ് തുറക്കാതെ ഊമനായിരുന്നു നിന്റെ നീയല്ലോ അങ്ങനെ വരുത്തിയത്. നിന്റെ ഭാവയെങ്കിലും നീക്കണമേ. എന്റെ കയ്യിലെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. അവിടുത്തെ നിമിത്തം നീ മനുഷ്യനെ ദണ്ഡങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവന്റെ സൗന്ദര്യത്തെ പുതുപോലെ ക്ഷയിപ്പിക്കുന്നു. ഏത് മനുഷ്യനും ഒരു ശ്വാസം അത്രേ ആകുന്നു. യഹോവയുടെ പ്രാർത്ഥന കേട്ട് എന്റെ അപേക്ഷ തിരുക്കൊള്ളണമേ. എന്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതിരിക്കരുതേ. ഞാൻ എന്റെ സകല പിതാക്കന്മാരെയും പോലെ നിന്റെ സന്നിധിയിൽ അന്യനും പരദേശിയുമാകുന്നുവല്ലോ. ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുൻപേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് എന്റെ നോട്ടം എങ്കിൽ മാറ്റണമേ. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു. അന്ന് അവനെങ്കിലേക്ക് ഞാൻ എന്റെ നിലവിളി കേട്ടു. നാശപരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവനെന്നെ കയറ്റി എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ജനനത്തെ സ്ഥിരമാക്കി. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന്റെ സ്തുതി തന്നെ. പലരും അത് കണ്ടു ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. യഹോവയത്തിന്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നികളുകളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്റെ ദൈവമായ യഹോവയെ നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് നേരെയുള്ള യഹോവയെ എന്റെ ദൈവമായ യഹോവയെ നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശനാരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എന്നെ കൂടാണെന്നും അധികമാകുന്നു. അങ്ങനെയാകും ഓർമ്മയാകും നീ ഇച്ഛിച്ചില്ല. നീ ചെയ്തുകളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഓർമ്മയാകും ഭാവിയാകും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകത്തിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്റെ ദൈവമേ എന്നെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. എന്റെ നേത്രമാണ് എന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. ഞാൻ ആസഭയിൽ നീതിയെ പ്രസംഗിച്ചു, അതരങ്ങളെ ഞാൻ നടത്തിയിട്ടില്ല. യഹോവേ നീ അറിയുന്നു, ഞാൻ എന്റെ നീതിയെ എന്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചില്ല. സാംസ് 41. എലിയോനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ അവൻ യഹോ അവനെ വിടുവിക്കും. യഹോ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിൽ നീ അവനെ ഏൽപ്പിക്കയില്ല. യഹോ അവനെ രോഗശയിൽ താങ്ങും. ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റിയിരിക്കുന്നു. യഹോവേ എന്നോട് കൃപകരവും എന്നെ സൗഖ്യമാക്കണമേ. നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എപ്പോൾ മരിച്ച് അവന്റെ പേർ നശിക്കുമെന്ന് എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് പോസ്റ്റ് പറയുന്നു, ദോഷം പറയുന്നു. ഒരുത്തൻ എന്നെ കാണണം വന്നാൽ അവനെ കവടവാക്ക് പറയുന്നു. അവന്റെ ഹൃദയം നീതിയോട് ആഗ്രഹിക്കുന്നു, നീതികേട് സംഗ്രഹിക്കുന്നു. അവൻ പുറത്തുപോയി അത് പ്രസ്താവിക്കുന്നു. എന്നെ പഴിക്കുന്നവരൊക്കെയും എനിക്ക് വിരോധമായി തമ്മിൽ പറഞ്ഞേക്കുന്നു. ഒരു ഹൃദയാവ് അവൻ പിടിച്ചിരിക്കുന്നു എന്ന് കിടക്കലായി. ഇനി അവൻ എഴുന്നേൽക്കയില്ല എന്ന് ഞാൻ പറയുന്നു. യഹോവേ സ്തുതിപ്പിന്റെ നേതൃത്വനിക്ക് യോഗ്യമാകുന്നു ബാധിക്കുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിമ നിലനേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ വശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും ഒരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാ ബുധനാഴ്ചയും ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ നാം കൂടി വരാറുള്ള വളരെ അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു പ്രഭാതം വീണ്ടും ദൈവം നമുക്ക് ദാനമായി തന്നതിൽ നമുക്ക് ദൈവത്തെ അമോഘമായി സ്തുതിക്കാം. പല തരത്തിലുള്ള പ്രതിബന്ധങ്ങളിലും പ്രയാസങ്ങളിലും ലോകം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും സന്നിധിയിൽ ശാന്തമായി വീണ്ടും നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവശബ്ദം കേട്ട് ജീവിപ്പാൻ നമുക്ക് തന്ന കൃപകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കമിടുകയും ഇതിന് നേതൃത്വം കഞ്ഞിന്റെ പിതാക്കന്മാരെ സ്നേഹാദരവോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിലെ സാന്നിധ്യങ്ങളെ നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേകാത്മീയ മാമനച്ചൻ, അതുപോലെ തന്നെ വി സി വർഗീസച്ചൻ, ഐസക് പി പ്രകാശച്ചൻ, ബിജോയ് സക്കറിയാച്ചൻ, എല്ലാ വൈദികരെയും വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ശുശ്രൂഷയിലെ മുഖ്യ സന്ദേശം നൽകാൻ പ്രത്യേകമായി എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ ജോർജ് ഡാനിയേച്ചൻ, നമ്മളൊക്കെ ബെന്നിയേച്ചൻ എന്ന് വിളിക്കും, അറ്റ്ലാന്റ സെന്റ് തോമസ് പള്ളിയുടെ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെ അന്യവാർദ്ധ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാ വിശ്വാസികളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും തമായിരിക്കുന്ന സ്ഥാനത്ത് സ്വസ്ഥതയോടും സന്തോഷത്തോടും ഈ ഒരു ശുശ്രൂഷയിലെ പങ്കാളികളാകാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമെന്നും, പ്രത്യേകിച്ച് ഹൃദയം നുറങ്ങി ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്ന യാചനകളൊക്കെ സ്വീകാര്യോഗ്യമാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് സുവിശേഷ ഗീതങ്ങളിലെ 219-ാമത്തെ ഗീതം, വളരെ സുഭജീതമായിട്ടുള്ള പഴയ ഗീതം, എന്നുള്ളമേ സ്തുതിക്കേ നീ എന്നുള്ള ഗീതം ദൈവവും ബാകെ നമുക്ക് സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 219-ാമത്തെ ഗീതം. എന്നുള്ളമേ സ്തുതിക്കാ നീ മാരനെ കണ്ണന്തരങ്ങൾക്കായി സ്തുതിക്കാം, സ്തുതിക്കാമെന്നന്തരംഗമേയാലോദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം, എന്നന്തരംഗമേയാലോദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം. പുരലോക സുഖം വെടിഞ്ഞു നിന്നെ തേടി വന്ന ഇടയൻ, തന്റെ ദേശമെന്ന തിരശീല ചിന്തിത്താവ ഓക്ക മാർഗം തുറന്നു, തന്റെ ദേശമെന്ന തിരശീല ചിന്തിത്താവ ഓക്ക മാർഗം തുറന്നു. എന്നുള്ളമേ സ്തുതിക്കാ നീ പാരനെ തന്നൻമകൾക്കായി സ്തുതിക്കാം, സ്തുതിക്കാമെന്നം രംഗാമേയാലോ ദീനവും നന്ദിയോടെ പാടി സ്തുതിക്കാ. പാപരോഗത്താൽ നീ വലഞ്ഞ് ശയില്ലാതലഞ്ഞ് പരങ്കേണിടുമ്പോൾ തിരുമേ വ്യാധിയെല്ലാം വഹിച്ചു. പരങ്കേണിടുമ്പോൾ തിരുമേനി അതിൽ നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു. എന്നുള്ളമേ സ്തുതിക്ക നീ പാരനെ തന്നകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. പല ശോധനകൾ വരുമ്പോൾ പാരങ്ങൾ പെരുകിടുമ്പോൾ നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഹാരമെല്ലാം ചുമക്കും. നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഹാരമെല്ലാം ചുമക്കും. എന്നുള്ളമേ സ്തുതിക്കാതെ പാരനെ തന്നകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തന്റെ സ്നേഹമതിശയമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തന്റെ സ്നേഹമതിശയമേ. എന്നുള്ളമേ സ്തുതിക്കാതെ പാലനെ തന്നകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാമെന്നരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം.
പിതാവിനും പുത്രനും പരിസ്തുഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്ന നിയക്കം തന്നെ ആമീൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ. പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ ഒരു നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ ആകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ശ്രേഷ്ഠതാവേ നിനക്ക് പാപിയുടായ അടിയാരോട് കരുണ ചെയ്യുന്ന മെഷ്യാരാജാവേ നിനക്ക് സ്തുതി. ഭാരിക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പ് എന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും നേരിടാനുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീയുടെ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരവുമായ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും
ഹലോ സാർ. പറക്കുമോർ, ഞങ്ങളുടെ കർത്താവായ യേശുമശിഹ, നിന്നെ ഞാൻ വന്ദിക്കുന്നു. മനുഷ്യരെ സ്നേഹിക്കുന്നവനെ, നിന്റെ കൃപയോട് ഞങ്ങൾ യാചിക്കുന്നു. നിന്റെ കരുണ പോലെ എന്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. അറിവോടും അറിവുകൂടാതെയുമുള്ള എന്റെ അതിക്രമങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവ് എന്നേക്കും ഞങ്ങളുടെ ദൈവമായുള്ളവേ, എല്ലായ്പ്പോഴും ഇവിടെ നിന്നെ സ്തോത്രം ചെയ്ത് വന്ദിക്കേണ്ടതിന് മരണത്തിനു മുമ്പ് സത്യ അനുതാപം എനിക്ക് തരണമേ. മനുഷ്യരെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ ശുശ്രൂഷയ്ക്ക് ഞങ്ങൾ ഉണർവുള്ളവരും നിന്റെ കൽപ്പനകളെ ആചരിക്കുന്ന ഒരുക്കമുള്ളവരും കാരുണ്യവാനായി നിന്നെ പ്രസാദിപ്പിക്കുന്നവരും ആകുവാനായിട്ട് ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായ്മേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ദിവസങ്ങളിലും നല്ലതും പരിപൂർണതയുള്ളതുമായ നിന്റെ തിരുവിഷ്ടം ഞങ്ങളിൽ നിവർത്തിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമശിഹ എന്റെ സഹായിനിയാകുന്നു. ഞാൻ നിന്റെ തൃക്കൈയിലുമാകുന്നു. എനിക്ക് പ്രയോജനമുള്ളത് സകലവും നീ അറിയുന്നതിനാൽ എന്നെ സഹായിക്കണമേ. എന്റെ കർത്താവേ, ഞാൻ തെറ്റിപ്പോകുന്നവനാകിയാൽ പാപം ചെയ്യുവാൻ തക്കവണ്ണം എന്നെ നീ കൈവിടരുതേ. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തെ പിന്തുടരുവാനും എന്റെ പാപങ്ങളിൽ നശിച്ചു പോകുവാനുമായിട്ട് നീ എന്നെ ഉപേക്ഷിച്ചു കളയരുതേ. നിന്റെ സൃഷ്ടിയിന്മേൽ കരുണ ചെയ്യണമേ. ഞാൻ ബലഹീനനാകിയാൽ എന്നെ കുറിച്ച് നിനക്ക് ഉപേക്ഷ തോന്നരുതേ. നിന്നിൽ ഞാൻ ശരണപ്പെട്ടിരിക്കുന്നതിനാൽ എന്നെ നീ ഉപേക്ഷിക്കരുതേ. നിനക്ക് വിരോധമായി ഞാൻ പാപം ചെയ്തിരിക്കുകൊണ്ട് എന്റെ ആത്മാവിനെ സുഖപ്പെടുത്തണമേ. എന്നെ ജരിക്കുന്ന എല്ലാവരും നിന്റെ തിരുമുമ്പാകെയിരിക്കുന്നു. കർത്താവേ, നിന്റെ അടുക്കലേക്കല്ലാതെ ഓടി ഒളിപ്പാൻ എനിക്ക് സ്ഥലമില്ല. കർത്താവേ, നിന്റെ കരുണ നിമിത്തം എന്നെ രക്ഷിക്കണമേ. എനിക്ക് വിരോധമായി നിന്ന് എന്റെ ആത്മാവിനെ വഞ്ചിപ്പാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നാണിക്കണമേ. നീ സകലത്തിലും ബലവാനാകുന്നു. ഞാൻ നിന്റെ തിരുക്കൈകളിലും ആകുന്നു. പിതാവ് പുത്രന്റെ പരിശുദ്ധ രൂഹായുമായുള്ളവേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ആമീൻ. പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സംപൂജ്യരായ മാതാപിതാക്കളെ, വൈദിക സഹോദരങ്ങളെ, സമൂഹത്തിൽ ഉറച്ചതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായിട്ട് തന്നതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാട്ടിലൊക്കെ ജലപ്രളയത്തിന്റേതായ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുകയും അതൊക്കെ നിരന്തരം കണ്ടുമുട്ടും കേട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ നിങ്ങളുമൊക്കെ. പ്രതിബന്ധങ്ങളിൽ നിന്നൊക്കെ ദൈവം നമ്മളെ സംരക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മനുഷ്യന് അസാധ്യമായ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബുദ്ധിയും സംഘടന പാഠവും ഒക്കെ വെറും നോക്കുകുത്തിയായി നിൽക്കേണ്ടുന്ന കാലഘട്ടത്തിൽ ഈ ലോകം മുഴുവനും ഒറ്റ വഴിയേ ഉള്ളൂ, സന്നിധിയിലേക്ക് ദൃഷ്ടികളെ പതിക്കുക. അനുതാപത്തോടും മനോവേദനയോടും അടുക്ക വരുന്നവരെ സ്വീകരിക്കുന്ന ആ കരുണയുള്ള കർത്താവിന്റെ കരങ്ങള് തീർച്ചയായിട്ടും പ്രതിബന്ധങ്ങളിൽ കൂടി കടന്നു പോകുന്ന എല്ലാവർക്കും കാവലും കോട്ടയുമാകണമെന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. തന്റെ അടുക്കിലേക്ക് വരുന്നവരെ ഒരു നാളും തള്ളിക്കളയാത്ത മഹാകാരുണ്യവാനാണ് ദൈവം. ദൈവത്തിന്റെ അടുക്കൽ വരത്തക്കവണ്ണം ഉള്ള ഒരു ആത്മീക സ്വാതന്ത്ര്യം ജീവിക്കുന്ന സാഹചര്യത്തിൽ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് നമുക്ക് ഇടവരണം. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ക്രമീകരിക്കുവാനും ഒക്കെ ഇടവരണമെന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹിക്കപ്പെട്ട നാളുകളായിരുന്നു. പരിശുദ്ധ മാത്യു സ്തുതിയൻ ബാവായെ ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ക്രമമൂലം തെരഞ്ഞെടുത്ത് സഭയുടെ നായകനാക്കി തീർക്കുവാൻ ദൈവം ഇടയാക്കി. തീർച്ചയായിട്ടും സഭയുടെ അനാഥത്വം ഒക്കെ മാറി അധ്യാത്മികതയിൽ ധീരമായി നയിക്കാൻ അനുയോജ്യനായ ഒരു വ്യക്തിത്വത്തെ തന്നെ ദൈവം ഈ സഭയ്ക്ക് ദാനമായിട്ട് നൽകിയതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്കൊക്കെയും പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകരാം. നമുക്കറിയാം, വലിയൊരു സഭയെ നയിക്കുക, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ സഭയ്ക്കകത്തും പുറത്തും ഒക്കെ അതിഭീകരമായ പൈശാചിക പ്രവർത്തനങ്ങൾ നടമാടുമ്പോൾ അവയൊക്കെ അതിജീവിച്ചുകൊണ്ട് വലിയൊരു ജനതയെ വേർവഴിക്ക് നയിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് പറയുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇസ്രായേൽ ജനതയെ മോശ നയിക്കുമ്പോണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്റെ യാത്രയിൽ മോശയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് ദുരിതങ്ങളുണ്ട്. അത് അകത്തും പുറത്തും. അകത്തുള്ളവര് ദൈവത്തിന്റെ സൗഭാഗ്യങ്ങൾ ഔദാര്യമായി അനുഭവിച്ച് ദൈവത്തെ കുറ്റം പറയുമ്പോൾ, പുറത്തുള്ള ശത്രു രാജ്യങ്ങൾ നിങ്ങൾ കടന്നു പോകുന്ന വഴിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവിടേക്കും മോശയ്ക്ക് ഒറ്റ വഴിയേ ഉള്ളൂ. ദൈവസന്നിധിയിൽ കവിണ്ണ് പ്രാർത്ഥിക്കുമ്പോൾ ഉയരങ്ങളിൽ നിന്ന് ദൈവം ഇറങ്ങി വന്ന് മോശയെ നയിക്കുന്നതായിട്ട് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ആ ഒരു ദൈവ സംസർഗം ഈ ജനതയെ നയിക്കുമ്പോൾ ഇതിന്റെ അകത്തും പുറത്തും അദ്ദേഹത്തെ ദ്രോഹിക്കുവാൻ തക്കവണ്ണം ദുഷ്ട സേനകളൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോഴും തനിക്ക് മുമ്പാകെ സ്വർഗം തുറക്കപ്പെടുവാനും നമ്മയൊക്കെ വിശുദ്ധിയുടെ മഹത്വത്തിൽ നയിക്കാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും ഉയരങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ലഭ്യമാകണമെന്ന് വളരെ താഴ്മയോടെ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ദിനങ്ങളിലൊക്കെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ സഭയിലെ എല്ലാ വിശ്വാസികളും വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചതിന്റെ പ്രതിഫലമാണ് ഈ പ്രതികൂല സാഹചര്യങ്ങളിലും സഭയുടെ എല്ലാ ഇത്തരം രീതിയിലുള്ള ശുശ്രൂഷകളൊക്കെ വളരെ അനുഗ്രഹീതമായി മറ്റാർക്കും കുറ്റപ്പെടുവാൻ തക്കവണ്ണം കുറ്റപ്പെടുത്തുവാൻ തക്കവണ്ണം ഇണയവാത്ത രീതിയിൽ നന്മയിൽ അത് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഇടയായത് ആ നന്മയും കൂട്ടായ്മയും എന്നും നിലനിൽക്കണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതോടൊപ്പം മലബാർ ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്തയായി സേവനമനുഷ്ഠിച്ച സക്രിയമാർ തെയോഫിലോസ് സിനിമയുടെ ഓർമ്മയാണ് 24-ാം തീയതി ഈ വരുന്ന ഞായറാഴ്ച. പ്രത്യേകിച്ച് ബലഹീനനെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഐസക്കച്ചനെ സംബന്ധിച്ചെടുത്ത് ഒരുപാട് ആഴമായ ബന്ധം അഫീന തിരുമനസ്സിനോടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും വളരെ നാളുകളായി തിരുമേനിയുടെ കൂടെ താമസിക്കുകയും തിരുമേനിയുടെ ആത്മീക പാഠവുമൊക്കെ മനസ്സിലാക്കുകയും അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനൊക്കെ ഞങ്ങൾ രണ്ടുപേർക്കും ഇടവന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ ഹൃദയങ്ങളിൽ ഒരിക്കലും മാഞ്ഞുപോകാത്ത വ്യക്തിത്വമാണ് തിരുമേനിയുടെ വേർപാട്. ഞങ്ങൾക്ക് പ്രത്യാശയോടുകൂടി കാണുന്നുണ്ടെങ്കിലും ആ ഒരു വേർപാടിന്റെ ദുഃഖം ഞങ്ങളുടെ സഭയുടെയൊക്കെ പ്രത്യേകിച്ച് അദ്ദേഹവുമായി കൂടുതൽ ഇടപഴകാനിടയായിട്ടുള്ള ഞങ്ങളുടെയൊക്കെ ഹൃദയങ്ങളിൽ എന്തുകൊണ്ട് ജീവിക്കുന്ന സാഹചര്യത്തിൽ ആർക്കും ഒരു കുറ്റം പറയാൻ പോലും ഇടവരാതെ അത്രമാത്രം ജീവിതത്തിന് അതിന്റെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിച്ച ആർക്കും പിൻപറ്റാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു തിരുമേനിയുടേത്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുവാൻ, പ്രത്യേകിച്ച് ഒരുപാട് പെൺകുട്ടികൾ വിവാഹം കഴിപ്പിക്കാനും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും രോഗികൾക്ക് ചികിത്സയ്ക്ക് സഹായം നൽകുവാനും വീടില്ലാത്തവർക്ക് വീട് കുറിച്ചു കൊടുക്കുവാനും ഒരുപക്ഷെ ആരോടും പറയാതെ വളരെ നിശബ്ദമായി അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ അനവധിയാണ്. തീർച്ചയായിട്ടും വളരെ കുറച്ചു നാളെ മെത്രാപ്പോലിത്തയായി ഈ ലോകത്തിൽ ശുശ്രൂഷിച്ചുള്ളെങ്കിലും ആ ശുശ്രൂഷിച്ച കാലഘട്ടങ്ങൾ വളരെ മാതൃകാപരമായി പ്രതിബന്ധങ്ങൾ അനവധിയുണ്ടെങ്കിലും അവയൊക്കെ അതിജീവിച്ച് ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ആ പിതാവിന് ഇടയായി. അദ്ദേഹത്തിന്റെ ഓർമ്മ എന്നും ഈ സഭയിൽ നിലനിൽക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആ പിതാവിനെ ദൈവസന്നിധിയിൽ ഓർക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് നമ്മളൊക്കെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നമ്മളെ ബെന്നിയച്ചൻ എന്ന് ഞങ്ങളെ സ്നേഹത്തോടെ വിളിക്കുന്ന ജോർജ് മാത്യു അച്ഛനാണ്, ജോർജ് ആദരിച്ചനാണ്. അച്ഛന് എപ്പോഴും ഈ ശുശ്രൂഷയുടെ ഭാഗമാണെന്നുള്ള കാര്യം നമുക്കറിയാം. എപ്പോ ആവശ്യപ്പെട്ടാലും ഒരു മടിയും കൂടാതെ ഇതില് നമുക്ക് ആവശ്യമായിരിക്കുന്ന ആത്മീയ പ്രചോദനം നൽകുവാൻ അച്ഛന്റെ വാക്കും അച്ഛന്റെ സാന്നിധ്യവും ഈ പ്രാർത്ഥന ഇട്ടെന്നുള്ളത് വലിയ സന്തോഷമാണ്. നിങ്ങൾ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ ക്ഷണിക്കുന്നു. യാതൊരു പരിചയപ്പെടുത്തലിന്റെയും ആവശ്യമില്ല. അച്ഛനെ പ്രത്യേകമായിട്ട് ഈ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിലെ 259-ാമത്തെ ഗീതം സുവിശേഷ ഗീതങ്ങളിലെ 259-ാമത്തെ ഗീതം ദൈവമുമ്പാകെ സമർപ്പിക്കുക. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛൻ തിരുവചന ധ്യാനം നിർവഹിക്കുന്നതാണ്.
രക്ഷകരാമേശുവേ എന്നെ ദയയോടു കാത്തു, എന്നെ ദൈവഭക്തിയിൽ ഭക്തി അന്തിടുക, എന്നെ ദൈവ ർത്തി നന്നാക്കിടുക, പാപ സമുദ്രത്തിലയ്യോ പാരിലൂടം നീടുന്നയ്യോ, പാലകായൻ ശീർഷം ശുദ്ധ ആ പാലിടുക, പാലകായൻ ചിത്തം ശുദ്ധ ആക്കി പാലിടുക, വേദപ്രമാണത്തിൽ നിന്നു വേഗം ഞാനൽഭൂതകാര്യം സാദരം കാൺമാനൻ കൺകൾ കേണാമേ സാദരം കാൺമാനൻ കൺകൾ നാഥ കേണാമേ വ്യാജവാഴിയിൽ നിന്നേ വേഗം നീയാകത്തി നിന്റെ വേദപ്രമാണത്തെ കൃപ യോടെ കീരണമേ വേദപ്രമാണത്തെ കൃപ യോടെ ീടണമേ മായ ഏതോ താതവണ്ണം എന്റെ കൺകൾ നീ തിരിച്ചു മഹൽ ഗുരു നിന്നാഴി തേടാമേ മഹൽ ഗുരു നിൻ വാഴി തന്നേ നാടത്തേണമേ ഭൂലോകവാസം കഴിച്ചു സ്വർലോകത്തെ ഞാൻ പ്രാപിച്ചു കൊള്ളുവാൻ വേണ്ടുന്നതല്ല എന്നെ കാണി കേണമേ കൊള്ളുവാൻ വേണ്ടുന്നതല്ല എന്നെ കാണി കേണമേ എന്റെ രക്ഷക മേശുവേ എന്നെ ദയയോടു കാത്തു എന്നെ ദൈവാ ഭക്തിയിൽ വളർത്തി നന്നാക്കിടുക എന്നെ ദൈവാ ഭക്തിയിൽ വാ
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
പ്രിയ ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹിതരെ, വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവനം ധ്യാനിക്കുവാനായിട്ട് കിട്ടിയ അവസരത്തിനായിട്ട് സമയം നമ്മൾ ഒരുമിച്ച് ചേർന്ന് ചിന്തിക്കുവാനായിട്ട് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്ന വിശുദ്ധ വേദഭാഗം വിശുദ്ധ യോഹന്നാനിന് ശേഷം 8:32. വിശുദ്ധ യോഹന്നാനിന് ശേഷം 8:32. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. 31-32 വാക്യങ്ങൾ ഒരുമിച്ചാണ് മലയാളം വേദപുസ്തകത്തിൽ കാണുന്നത്. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വതന്ത്രമായ ഒരു വാക്യമായിട്ടാണ് ഇത് കാണുന്നത്. സത്യം അറിയുകയും യു വിൽ നോ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. ആ തുടർന്നുള്ള വേദഭാഗത്തിലെല്ലാം സത്യത്തെ പറ്റിയാണ് പറയുന്നത്. കർത്താവിൽ സ്നേഹിതരെ, ഇന്ന് ലോകത്തിൽ നിന്ന് പലപ്പോഴും അപ്രത്യക്ഷമായിരിക്കുന്ന ഒരു കാര്യമാണ് സത്യം എന്നുള്ളത്. സത്യം ഉണ്ടെങ്കിൽ മാത്രമേ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനൊക്കെയുള്ളൂ എന്ന് കർത്താവ് ഇവിടെ പഠിപ്പിക്കുകയാണ്. കാരണം സ്വാതന്ത്ര്യം യഥാർത്ഥമായിട്ട് അനുഭവിക്കണമെങ്കിൽ സത്യം സംസാരിക്കുകയും സത്യത്തിൽ ജീവിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് പ്രമാണം. എങ്ങനെയാണ് സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ടത്? എന്താണ് സ്വാതന്ത്ര്യം? എന്താണ് സത്യം? പ്രധാനമായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നത് സത്യവും അസത്യവും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ സത്യവും അസത്യവും തമ്മിലുള്ള യുദ്ധം. അവിടെയാണ് സ്വാതന്ത്ര്യം എങ്ങനെയാണ് അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മലയാളത്തില് നമ്മൾ പാടുന്നുണ്ട്, ബന്ധനം കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാടി. അതായത് സ്വർണത്തിന്റെ കൂട്ടിലാണെങ്കിലും ഒരു കിളിയെ അടക്കി കഴിഞ്ഞാൽ അവിടെയും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല, സ്വർണത്തിന്റെ കൂടാണെന്ന് മാത്രമേ ഉള്ളൂ. പലതരത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ ലോകത്തിൽ. നമ്മുടെ ഇടയിലൊക്കെ കാണുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മൾ കടന്നു പോകുന്നതുമായ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. ഉദാഹരണമായിട്ട് ഹൈസ്കൂള് കഴിഞ്ഞാല് കുട്ടികൾ ദൂരദേശത്തേക്ക് പഠിക്കാൻ പോകുന്നു. വീടിന്റെ തൊട്ടടുത്ത് കോളേജ് ഉള്ളപ്പോഴും അമേരിക്കയിൽ പല കുട്ടികളും പ്രിഫർ ചെയ്യുന്നത് ദൂരെ പോയി പഠിക്കുവാൻ പ്രിഫർ ചെയ്യുന്നു. അതിന്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് മാതാപിതാക്കളിൽ നിന്നും തന്നെ അറിയുന്നവരിൽ നിന്നും അല്പം ദൂരെയായാൽ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ സാധിക്കും എന്നുള്ള ചിന്തയാണ്. പുതിയ പുതിയ ആൾക്കാർ നാട്ടിൽ നിന്ന് നമ്മൾ ഇമിഗ്രൻസ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ ആദ്യം കൊണ്ടുവന്നവരുടെ വീട്ടിൽ താമസിക്കുന്നു, അത് കഴിഞ്ഞ് എത്രയും വേഗം എളുപ്പമെന്ന് അവര് അപ്പാർട്ട്മെന്റിലേക്ക് മാറിപ്പോന്ന് എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് ചിന്തിക്കണം. അതുപോലെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന വേറൊരു കാര്യമാണ്, വിവാഹം കഴിഞ്ഞാൽ ഉടനെ തന്നെ മക്കള് അത്രയും നാൾ മക്കള് എളുപ്പം തന്നെ മാറി വേറെ താമസിക്കുന്നു. എന്താണ്? അവർക്ക് സ്വാതന്ത്ര്യം വേണം. അവരെ പറഞ്ഞേക്കുന്ന മാതാപിതാക്കളും ഉണ്ട്, അങ്ങനെയുള്ള രണ്ടു തരത്തിലുമുണ്ട്. ഇവിടൊക്കെയും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സ്വാതന്ത്ര്യം ഇല്ല എങ്കിൽ മനുഷ്യന് ജീവിക്കുവാനുള്ള ആഗ്രഹം പോലും ഉണ്ടാകത്തില്ല എന്നാണ് പറയുന്നത്. കാരണം ജീവിതം വിരസമായിത്തീരും. ഈ സത്യത്തിന്റെ പ്രസക്തി എന്താണ് ഈ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ? ഇന്നത്തെ കാലത്ത് നമുക്കറിയാം യൂട്യൂബിലെ പലതരത്തിലുള്ള സന്ദേശങ്ങള്, പലതരത്തിലുള്ള മെസ്സേജസ് ഒക്കെ വരുന്നു. ഇപ്പം രാജശക്തി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത്രയും ദുർഘടമായ ഒരു സമയത്ത് സഭയെ നയിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യം. കാരണം പലയിടത്തുനിന്നും സഭയിലെ പല കാര്യങ്ങളൊക്കെ അർത്ഥസത്യങ്ങൾ വാട്സാപ്പിൽ കൂടെയും യൂട്യൂബ് സന്ദേശങ്ങൾ കൂടെയും സാധാരണക്കാരുടെ ഹൃദയത്തിൽ വിഷവിത്ത് വിതയ്ക്കുവാനായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ശ്രമിക്കുന്ന ഒരു കാലമാണ് സത്യം എന്ന് പറഞ്ഞാൽ അർദ്ധസത്യങ്ങൾ മാത്രം പ്രചരിപ്പിക്കുന്ന രീതി. അത് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് തോന്നും സത്യമാണെന്ന്. എന്നാൽ സത്യമാണോ എന്ന് ചോദിച്ചാൽ അതിനകത്തുള്ള പകുതി സത്യം മാത്രമേ കാണത്തുള്ളൂ. ഇവിടെയാണ് സത്യവും അസത്യവും തമ്മിലുള്ള യുദ്ധം ഉണ്ടാകുന്നത്. സത്യമറിഞ്ഞാൽ മാത്രമേ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. നാം ചിന്തിക്കേണ്ട ഒരു വലിയൊരു കാര്യമാണിത്. കാരണം ഇന്നത്തെ ഈ ലോകത്തില് ഏത് മീഡിയ സ്ഥലത്ത് നോക്കിയാൽ, മറ്റ് സോഷ്യൽ മീഡിയാസ് നോക്കിയാലും ന്യൂസ് കവറായി നോക്കിയാലും ഒക്കെയും പലപ്പോഴും സത്യത്തിന്റെ പകുതി സത്യം മാത്രം പറയുകയും പകുതി നുണ പറയുകയും മനുഷ്യരെ വഴിതെറ്റിക്കുകയും ചെയ്യുന്ന ഒരു കാലം. പണ്ടുള്ളതുപോലെ അല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയാസ് വളരെ സ്ട്രോങ് ആയിരിക്കുന്ന ഈ കാലത്ത് സത്യവും അസത്യവും തമ്മിൽ വളരെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മളെ ഇന്ത്യയിൽ നിന്ന് വന്നവര് നമുക്കറിയാം 1947 August 15 അർദ്ധരാത്രിയില് ഒരു വലിയ സദസ്സിൽ വെച്ച ജവഹർലാൽ നെഹ്റു ത്രിവർണ പതാക ഏറ്റുവാങ്ങി ഭാരതം സ്വതന്ത്രമായിരിക്കുന്നു പ്രഖ്യാപിച്ചു. അതേ ദിവസം തന്നെ പാകിസ്ഥാനും സ്വതന്ത്രം. അപ്പം പാരതന്ത്ര്യത്തില് അകപ്പെട്ടിരുന്ന പല രാഷ്ട്രങ്ങളും പിന്നീട് അടിമച്ചങ്ങനെ പൊട്ടിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങൾ പലതും സ്വതന്ത്രമായി. അപ്പൊ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഒന്നാമത് നമ്മൾ കാണുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്നുള്ളൊരു കാര്യമാണ്. നമ്മുടെ പ്രസംഗവാക്യം കർത്താവ് ഉച്ചരിച്ചപ്പോൾ അത് ശ്രവിച്ച അത് കേട്ടിരുന്ന യഹൂദന്മാരുടെ മറുപടി എന്തായിരുന്നു അറിയാമോ? അവർ ചോദിക്കുന്നു, അവർ അവനോട്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല എന്ന് പറഞ്ഞു. യോഹന്നാൻ 8:33 വാക്യം. യഥാർത്ഥത്തില് എത്ര വാസ്തവവിരുദ്ധമായ പ്രസ്താവനയാണ് യഹൂദന്മാരോട് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. കാരണം അവരന്ന് യഹൂദന്മാര് റോമാ ചക്രവർത്തിയുടെ ഭരണമുഖത്തിന് കീഴിൽ അമർന്നിരിക്കുക ആ സമയത്ത്. അപ്പൊ യഹൂദന്മാരുടെ നാടായ പലസ്തീനില് റോമാ പട്ടാളക്കാര് സ്വൈരവിഹാരം നടത്തുന്നു, റോമാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ കരം പിരിച്ചു വരുന്നു. അപ്പം യേശു തമ്പുരാൻ യഹൂദജാതിക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുമെന്ന് ഈ അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുക. അപ്പം കർത്താവ് 5 കൊണ്ട് 5000 പോഷിപ്പിച്ചതിന് ശേഷം യേശുവിനെ നിർബന്ധിച്ച് രാജാവാക്കുവാന് അന്നത്തെ യഹൂദന്മാർ അവിടെ ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴേ രാഷ്ട്രീയ സ്വാതന്ത്ര്യം അവർക്ക് വേണം എന്നുള്ള ഒരു ചിന്ത അവരുടെ ഉണ്ടായിരുന്നു. ഇന്ന് നമുക്കറിയാം നമ്മുടെ രാജ്യം സ്വതന്ത്രമായി, പാകിസ്ഥാൻ സ്വതന്ത്രമായി, എന്നാൽ ഇപ്പോഴും എത്രയോ രാജ്യങ്ങളില് പിന്നെ അസന്തുഷ്ടിയും അതുപോലെ തന്നെ അസമാധാനവും നിലനിൽക്കുന്നു എന്നുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലങ്ങള് ഇപ്പൊ നമ്മളടുത്ത സമയത്ത് കണ്ട അഫ്ഗാനിസ്ഥാൻ മുതലായ രാജ്യങ്ങൾ. അവിടെ നിൽക്കട്ടെ, രാഷ്ട്രീയ സ്വാതന്ത്ര്യം അവിടെ നിൽക്കട്ടെ. രണ്ടാമത് ആധ്യാത്മിക സ്വാതന്ത്ര്യം എന്നുള്ള ഒരു കാര്യം. അപ്പൊ ഈ പ്രസംഗവാക്യത്തില് കർത്താവ് പരാമർശിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആധ്യാത്മിക സ്വാതന്ത്ര്യമാണ്. എന്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പൊ ആധ്യാത്മിക സ്വാതന്ത്ര്യം എന്നാല് അത് ലഭിച്ചാൽ മാത്രമേ ഈ പാപത്തിന്റെ അടിമത്തത്തിൽ നമുക്ക് വിമോചനം ലഭിക്കുകയുള്ളൂ എന്നാണ് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ യഹൂദന്മാരന്നത്തെ കാലത്ത് യാതൊരുവിധ സന്തോഷമോ സമാധാനമോ നൽകാത്ത ഒരു മതത്തിന്റെ വ്യവസ്ഥിതിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോഴ് നമ്മെ ബന്ധിച്ചിരിക്കുന്ന പാപച്ചങ്ങലകൾ പൊട്ടിച്ച് ആധ്യാത്മിക സ്വാതന്ത്ര്യം നമുക്ക് നൽകുവാൻ കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ, കർത്താവിന് മാത്രമേ ശക്തിയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. പാപത്തിന്റെ ചങ്ങലകൾ സാവധാനത്തിൽ നമ്മെ ചുറ്റുന്നു. എന്നാൽ ഈ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന നാം പലപ്പോഴും ഇത് മനസ്സിലാക്കാതെ നാം സ്വതന്ത്രമെന്ന് വിചാരിച്ച് മൂഢസ്വർഗത്തിലാണ് പലപ്പോഴും കഴിയുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കർത്താവ് പറഞ്ഞു തന്ന ഒരു ഉപമയില് ലൂക്കോസ് സുവിശേഷം 15 വളരെ പ്രസിദ്ധമായ മുടിയനായ പുത്രന്റെ സന്ദേശത്തില് പിതാവിന്റെയും രണ്ട് പുത്രന്മാരുടെ ഉപമയില് ഇളയ മകൻ അപ്പന്റെ അടുത്ത് എന്ന് പറയുന്നു, എനിക്ക് എന്റെ അവകാശം തരണം. അവന്റെ ചോദ്യത്തിൽ തെറ്റില്ലായിരുന്നു. അപ്പൻ അവന് അവകാശം കൊടുക്കുവാൻ ബാധ്യസ്ഥനാണ് യഹൂദ നിയമപ്രകാരം. അതുകൊണ്ട് അവന് അപ്പൻ തന്റെ മകനുള്ള അവകാശം അവിടെ പകുത്തു കൊടുക്കുകയാണ്. അപ്പോൾ ഇവൻ അവിടെ നിന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായി ദൂരദേശത്ത് ചെല്ലുകയാണ്. അപ്പൊ ദൂരദേശത്ത് ചെന്ന് അവന്റെ പണം, അവന്റെ കയ്യിലുണ്ടായിരുന്ന സ്വത്ത് അവൻ നാനാവിധമായ രീതിയിൽ ധൂർത്തടിക്കുകയാണ്. അപ്പൊ ദൂരദേശത്തെത്തിയപ്പോൾ ഇവൻ വിചാരിക്കുന്നത് കലർപ്പില്ലാത്ത സ്വാതന്ത്ര്യം ഞാൻ ആസ്വദിക്കുകയാണ് എന്ന് വിചാരിക്കുകയാണ്. പക്ഷെ സാവധാനത്തില് ഈ മുടിയൻ പുത്രൻ അവനെ അടിമത്തത്തിന് വിധേയനാക്കുകയായിരുന്നു. അപ്പൊ പാപം സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നു, എന്നാൽ അടിമത്തത്തിലേക്ക് നമ്മെ വഴി നടത്തുന്നു. ഈ മുടിയനായ ഈ മകന് ഇത് മനസ്സിലാകുന്നില്ല. അവൻ വിചാരിച്ചു പാപം അവനെ സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്ത് സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുന്നുവെന്നും, എന്നാൽ യഥാർത്ഥത്തിൽ അവൻ അടിമത്തത്തിലേക്ക് അവന്റെ വഴി വെട്ടുകയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം അവൻ അവസാനിക്കുന്നത് അവിടത്തെ പന്നിയെ തീറ്റുവാനുള്ള ആ ഒരു യജമാനന്റെ അവിടെ ദാസനായിട്ട് വേല ചെയ്യുകയാണ്. അടുത്തത് നമുക്ക് ചിന്തിക്കേണ്ടത് സത്യവും സ്വാതന്ത്ര്യവും തമ്മിലുള്ള ബന്ധം എന്താണ്. ഇപ്പം ഈ അസത്യമാകുന്നു പലപ്പോഴും നമ്മെ പാപത്തിലേക്ക് വഴി നടക്കുന്നത്. നാം ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം പലപ്പോഴും നമ്മളെ പിന്നെ പാപത്തിലേക്ക് വഴിനടത്തുന്നത് കള്ളമാണ്. വേദപുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായങ്ങളിൽ തന്നെ ഈ പരമാർത്ഥം വളരെ വ്യക്തമായിട്ട് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്, വളരെ ലളിതമായിട്ടും ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പൊ സ്ത്രീ പാമ്പിനോട് പറയുന്നു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും വരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട് പറയാണ്, ഇവരൊക്കെ ചുമ്മാ പറയുന്നതാ, നിങ്ങൾ മരിക്കുകയല്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ നന്മനന്മകൾ അറിയുന്നവരെ ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറയുക. അങ്ങനെ ആ ഫലം അവര് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു അവനും തിന്നു. ഇവിടെയാണ് നാം മനസ്സിലാക്കുന്നത്, സാത്താൻ ചോദിക്കുന്നത് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ കൽപ്പനയെ അല്ലെങ്കിൽ ദൈവവചനത്തെ സാത്താൻ ചോദ്യം ചെയ്യുകയാണ്. ഇതിനുശേഷം സാത്താൻ വലിയൊരു അസത്യം കൂടെ പ്രസ്താവിക്കുകയാണ്, അത് തിന്നുന്ന നാളിൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. അപ്പൊ ഹവ്വ എന്ത് ചെയ്തു? ഹവ്വ സാത്താന്റെ കള്ളപ്രസ്താവനയെ വിശ്വസിക്കുകയാണ്, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. പാപത്തിൽ വീണ ഹവ്വ ആദമിനെയും പാപത്തിലേക്ക് നയിച്ചു. ഇരുവരും സാത്താന്റെ കള്ളത്തിൽ വിശ്വസിക്കുകയാണ്, അവർ അണിപത്തത്തിന് വിധേയരാക്കും. നമ്മളിന്ന് ഇന്ന് കാണുന്ന ഈ ലോകത്തില് ചിന്തകന്മാരെന്നും വലിയ തിയോളജീൻസും പറഞ്ഞു കഴിഞ്ഞാൽ പാശ്ചാത്യ ലോകത്തിൽ പ്രത്യേകിച്ച് കാണുവാൻ സാധിക്കുന്നുണ്ട്. ചിലരുടെ ഇവരിൽ പലരിൽ കൂടെ സാത്താൻ ഇപ്പോഴും ഭോഷ്ക് പറയുകയാണ്, അങ്ങനെ നമ്മുടെ ജനങ്ങളെ പാപത്തിന്റെ അടിമത്തത്തിലേക്ക് വഴി നടത്തുന്നു. അടുത്ത സമയത്ത് ഞാൻ കണ്ടൊരു കാര്യം, വേദപുസ്തകത്തിൽ കാണുന്ന 10 കൽപ്പനകള്, യേശുക്രിസ്തു തിരുവായ്മയിട്ടുള്ള ഗിരിപ്രഭാഷണങ്ങള് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ധാർമ്മിക പ്രമാണങ്ങളൊക്കെയും മനുഷ്യവർഗത്തിന്റെ സാംസ്കാരികമായ വളർച്ചയുടെ ആദ്യത്തെ ഘട്ടത്തിൽ മാത്രം ആവശ്യമായിരുന്ന കാര്യങ്ങളാണെന്നും, മനുഷ്യവർഗം ഇപ്പോഴ് പക്വതയിലേക്ക് വന്നിരിക്കുന്നതിനാൽ മുകളിൽ പറഞ്ഞ ധാർമ്മിക പ്രമാണങ്ങളൊക്കെ കാലഹരണപ്പെട്ടുവെന്ന് പഠിപ്പിക്കുന്ന പല ക്രൈസ്തവ ചിന്തകരും തത്വജ്ഞാനികളും ഈ പാശ്ചാത്യ രാജ്യങ്ങൾ ഉദിച്ചതോടുകൂടിയാണ് യുവതീ യുവാക്കളുടെ ധാർമ്മിക നിലവാരം തകർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നതായിട്ട് ഞാൻ സമയത്ത് വായിക്കാറുണ്ട്. അവർ പറഞ്ഞു പഠിപ്പിക്കുകയാണ്, പലതരത്തിലുള്ള ചർച്ചസ് ഉണ്ട് ഇപ്പോഴേ. അവരൊക്കെ പറയുന്നത് അന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞ ഗിരിപ്രഭാഷണം മോശം കൊടുത്ത 10 കൽപ്പനകളൊക്കെയും കാലഹരണപ്പെട്ടുപോയി, ഇന്നതിന്റെയൊന്നും ആവശ്യമില്ല, കാരണം മനുഷ്യൻ പക്വതയിലേക്ക് വളർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ അനേക യുവതീ വാക്കുകൾ അബദ്ധത്തിലും ജീവിതത്തിന്റെ പാപത്തിന്റെ അടിമത്തത്തിലേക്കും വീണു പോയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം സാത്താൻ പ്രചരിപ്പിച്ചിട്ടുള്ള പച്ചക്കള്ളങ്ങളാണ് ഈ തകർച്ചയുടെ മൂലകാരണം. അപ്പൊ സാത്താന്റെ വ്യാജ പ്രസ്താവനകൾ നമ്മുടെ യുവജനങ്ങളുടെ ഇടയിലും പ്രചരിക്കുന്നുണ്ട്. നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, മദ്യം സേവിക്കുന്നത് സംസ്കാരത്തിന് ലക്ഷണമാണെന്ന് കള്ളം പ്രചരിക്കുന്നുണ്ട്, പലരും അത് വിശ്വസിക്കും. പരീക്ഷകളിൽ സത്യസന്ധത പാലിക്കേണ്ട എന്ന് പറയുന്ന മറ്റൊരു കള്ളം, വേദപുസ്തകം വായിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് പള്ളി ആരാധന സംബന്ധിച്ച് ഇവയൊന്നും സംസ്കാരത്തിന് ലക്ഷണമല്ല എന്ന മൂന്നാമത് പിന്നെ ഒരസത്യം. സിനിമയിലെ നടീനടന്മാരുടെ വേഷവിധാനങ്ങൾ ആണ് പരിഷ്കാരത്തിന്റെ അവസാനത്തെ വാക്കെന്ന തെറ്റായ ധാരണ. ഇവയൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും സാത്താൻ ഹവ്വയോട് പണ്ട് പറഞ്ഞ കള്ളത്തിന്റെ തുടർച്ചകളാണ്. ഇനിയും അടുത്ത കാര്യം സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടം. യേശുക്രിസ്തു മാത്രമാണ്, നമ്മുടെ കർത്താവ് മാത്രമാണ് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വിമോചിപ്പിക്കുന്നത് നാം കണ്ടു. നമുക്ക് വിമോചനം തരുന്നതിന്, സ്വാതന്ത്ര്യം തരുന്നതിന് കർത്താവിന്റെ ആയുധമാകുന്ന സത്യം ഉണ്ടായിരിക്കണം. യേശുക്രിസ്തു തന്നെ സത്യമാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് യോഹന്നാൻ സുവിശേഷം 14:6 വാക്യത്തിൽ പറയുന്നു. അവിടെ പറയുന്നു സാത്താൻ ഭോഷ്ക് പറയുന്നവൻ തന്നെ, അവൻ ഭോഷ്ക് പറഞ്ഞു അതിന്റെ അപ്പനുമാകുന്നു യോഹന്നാൻ സുവിശേഷം 8:44 വാക്യത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് സാത്താന്റെ നുണപ്രചരണത്തിൽ നമ്മെ രക്ഷിക്കുവാൻ നമ്മെക്കാളും സാത്താനേക്കാളും ബലവാനായ ഒരാളുടെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. ആ പാപത്തിന്റെ തടവിൽ നിന്ന് നമ്മെ വിമോചിപ്പിക്കുവാൻ കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കർത്താവ് എന്ന സത്യത്തെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് സത്യത്തെ ഫോളോ ചെയ്യുവാനും നാം സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുകയും ചെയ്യും. ഇനി സത്യം എന്നാൽ എന്താണ്? ചുരുക്കി പറഞ്ഞാൽ നമ്മെ പറ്റിയും യേശുവിനെ പറ്റിയുമുള്ള യഥാർത്ഥ അറിവാകുന്നു സത്യത്തിന്റെ കാമ്പെന്നുള്ള. അത് നമ്മളെപ്പോഴും ഓർക്കേണ്ടതാണ്. നമ്മെ പറ്റിയും യേശുവിനെ പറ്റിയുമുള്ള യഥാർത്ഥ അറിവ്. നമ്മെ പറ്റിയുള്ള അറിവ് എന്താണ്? നാം അടിമകളാകുന്നു എന്നറിയാതെ നമുക്ക് അടിമത്വത്തിനും സ്വാതന്ത്ര്യം ലഭിക്കുകയില്ല. ആധുനിക മനഃശാസ്ത്രജ്ഞന്മാര് ഈ പ്രമാണത്തിൽ വിശ്വസിക്കുന്ന ആദ്യം നമ്മെ പറ്റി തന്നെ നമുക്ക് അറിവുണ്ടാകണം, സെൽഫ് അവയർനെസ്. രോഗി യാഥാർത്ഥ്യം ഗ്രഹിച്ച് രോഗത്തെ അഭിമുഖീകരിക്കുവാൻ അവർ രോഗിയെ സഹായിക്കുന്നു. നാം ഓരോരുത്തരും നമ്മുടെ യഥാർത്ഥ സ്വഭാവം ആദ്യമായി മനസ്സിലാക്കണം. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉദാഹരണത്തിന് പറയാം. നിങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഡാനി ബോമാൻ എന്ന് പറയുന്ന ഒരു ഒരു ടീനേജറുടെ സംഭവം, ബ്രിട്ടനിൽ നടന്ന ഒരു സംഭവമാണ്. അപ്പം അതിനകത്ത് പ്രധാനമായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഡാനി ബോമാൻ എന്ന് പറയുന്ന ഈ ടീനേജർ ഫേസ്ബുക്കില് തന്റെ പടം എപ്പോഴും പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കും, പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഈ ഈ സെൽഫി അഡിക്റ്റ് ആയിട്ടുള്ള ഒരു ടീനേജർ ആയിരുന്നു ഈ ഡാനി ബോമാൻ. ഏതാണ്ട് 200 ചിത്രങ്ങള്, തന്റെ സ്വന്തം ചിത്രങ്ങള് ഒരു ദിവസം പോസ്റ്റ് ചെയ്യുമായിരുന്നു ഫേസ്ബുക്കിൽ. എന്നിട്ട് ഇതിന്റെ അവസാനത്തില് അവൻ തനത്താനെ ആത്മഹത്യ ചെയ്യുവാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ടാണ് കാരണമെന്നറിയാമോ? അവൻ അവനെ പറ്റി തന്നെ പരിപൂർണമായ സംതൃപ്തിയുള്ള ഒരു പടം എടുക്കുവാനായിട്ട്, ഫോട്ടോ എടുക്കുവാനായിട്ട്, സെൽഫി എടുക്കുവാനായിട്ട് സാധിച്ചില്ല. അതിനെപ്പറ്റി പറയുന്നത് ഈ ഡാനി ബോമാൻ 10 മണിക്കൂറുള്ള ഒരു ദിവസം തന്റെ ചിത്രങ്ങൾ എടുക്കുവാനായിട്ട്, സെൽഫി എടുക്കുവാനായിട്ട് ഉപയോഗിച്ചിരുന്നു. 200 ചിത്രങ്ങൾ വരെ പോസ്റ്റ് ചെയ്തിരുന്നു ഫേസ്ബുക്കിൽ. എന്നിട്ട് ഹൈസ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായി, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ 6 മാസം താമസിച്ചു. അപ്പനോടും അമ്മയോടും ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങി, അഗ്രസീവ് ആകാൻ തുടങ്ങി. അവസാനം ഒരു ഓവർഡോസിലെത്തി സ്വയം മരിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അമ്മ ഇവനെ രക്ഷപ്പെടുത്തുന്നു. കർത്താവ് സ്നേഹിതരെ, ഇത് പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചാൽ, ഹി വാസ് നെവർ സാറ്റിസ്ഫൈഡ്. ഒരിക്കൽ പോലും തനിക്ക് സന്തുഷ്ടി ഉണ്ടായിരുന്നില്ല, താൻ ആരാണെന്നുള്ള ബോധം ഉണ്ടായിരുന്നില്ല. തന്റെ പിക്ചർ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ അതിലൊന്നും താൻ തൃപ്തനായിത്തീരുന്നില്ല. ഇവിടെ പറയുന്നത് നമ്മെ പറ്റിയുള്ള അറിവാണ് സത്യം എന്ന് പറയുന്നത്. സെൽഫ് അവയർനെസ്, ഞാൻ ആരാണ്. ഇപ്പോഴേ നമ്മൾ ചിന്തിച്ചു നോക്കി നമുക്ക് മനസ്സിലാകും, നാം ഓരോരുത്തരും നമ്മുടെ യഥാർത്ഥ സ്വഭാവം ആദ്യമായി മനസ്സിലാക്കണം. ഉദാഹരണത്തിന് താഴെ പറയുന്ന, ഇപ്പൊ ഞാൻ പറയുന്ന ഓരോ പേരുകള് നമ്മൾ ചിന്തിച്ചു നോക്കി നമുക്കറിയാം. ഞാൻ ആരാണ്? ഞാൻ തള്ളം പറയുന്നവനാണോ? ഞാൻ ചതിയനാണോ? ഞാൻ വഞ്ചന നിറഞ്ഞവനാണോ? ഞാൻ ഒത്തിരി ബോസ്റ്റ് ചെയ്യുന്നവനാണോ? വീം പിടിക്കുന്നവനാണോ? ഡംപ് പറയുന്നവനാണോ? ഞാനൊരു ഭീരുവാണോ? ഞാൻ സ്വാർത്ഥനാണോ? ഇത് നാം നമ്മോട് തന്നെ ചോദിച്ച് നാം അത് കണ്ടുപിടിക്കുമ്പോൾ നാം സത്യത്തിന്റെ ഒരു പ്രധാന ഭാഗം നാം കണ്ടെത്തുകയാണ്. അവിടെയാണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്. രണ്ടാമതായി, നമുക്ക് ശരിയായ മൂല്യബോധമുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതും സത്യത്തിന്റെ ഒരു വലിയ അംശമാണ്. നമ്മുടെ പുതിയ ബാവാരിമേനി തന്റെ പ്രസംഗത്തില്, ബാവായതിന് ശേഷമുള്ള തന്റെ പ്രസംഗത്തില് പറഞ്ഞു, ചർച്ച് ഷുഡ് ബി ദ മോറൽ കോൺഷ്യൻസ് ഓഫ് ദ സൊസൈറ്റി. സഭ എന്നുള്ളത് സമൂഹത്തിന്റെ ധാർമ്മിക മനസാക്ഷിയായി രൂപാന്തരപ്പെടണം. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്, നമുക്ക് ശരിയായ മൂല്യബോധമുണ്ടോ, നമുക്ക് ശരിയായ മൊറാലിറ്റി ഉണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ജീവിതത്തിൽ വിലയുള്ളത് ഏത്, മഹാത്മ്യമുള്ളത് ഏത്, പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങൾ എന്ത് എന്നിവയെ മനസ്സിലാക്കുന്നത് സത്യത്തിന്റെ മറ്റൊരു പ്രധാന ഘടകമാണ്. അത് ഞാൻ പറഞ്ഞു, നമ്മെ പറ്റി തന്നെ മനസ്സിലാക്കുന്നതാണ് ആദ്യത്തെ സത്യത്തെ മനസ്സിലാക്കുന്നത്. രണ്ടാമത് സത്യമെന്ന് പറയാൻ നാം മനസ്സിലാകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നമുക്ക് ശരിയായ മൂല്യബോധമുണ്ടോ എന്ന്, നമുക്ക് ജീവിതത്തിൽ വിലയുള്ളതും ശ്രേഷ്ഠമായിട്ടുള്ളതും പ്രധാനപ്പെട്ടതും എന്താണെന്ന് നാം തന്നെ മനസ്സിലാക്കി വരുമ്പോഴാണ് നാം സത്യത്തെ മനസ്സിലാക്കുന്നത്. നമുക്ക് ഉദാഹരണമായിട്ട് പറയാം, സ്ഥിരബുദ്ധി ഇല്ലാത്ത ചില മനുഷ്യരെ നമുക്കറിയാം ഹോംലെസ് ആയിട്ടൊക്കെ ജീവിക്കുന്നവർ പലപ്പോഴും ടൗണിലെ കാണാറുണ്ട്. വഴിയിൽ കാണുന്ന കടലാസ് കഷണങ്ങളും കുപ്പിച്ചില്ലുകളും വിറകുകഷങ്ങളും പറക്കിയെടുത്ത് മാറോടണച്ച് നടക്കുന്ന കാഴ്ച ഇവിടെ പലപ്പോഴും കാണുന്നുണ്ട്. അപ്പൊ അവയെല്ലാം വിലയുള്ളവ എന്നാണ് അവരുടെ ധാരണ. ഇപ്പൊ തലച്ചോറിന്റെ സുഖക്കേട് മുഖാന്തരം വിലയില്ലാത്തവയെ വിലയുള്ളവയായി ആ മനുഷ്യർ കാണുകയാണ്. അപ്പൊ ഇത്രയും അപഹാസ്യമായ രീതിയിൽ അല്ലെങ്കിൽ പോലും പലരും നമ്മിൽ പലരും ജീവിതത്തില് അപ്രധാനങ്ങളായ പല കാര്യങ്ങളും നെഞ്ചോട് ചേർത്തുകൊണ്ടിരിക്കുന്നവരാണ്. അവയേവയെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മെപ്പറ്റിയുള്ള സത്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമുക്ക് യഥാർത്ഥമായ മൂല്യബോധമുണ്ടോ എന്ന് കണ്ടുപിടിക്കുവാനായിട്ട് നാം ചിന്തിച്ചു നോക്കണം. ഞാൻ എന്റെ ജീവിതം എന്തിനു വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു? സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയോ, പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയോ, അതോ വേറെ ജീവിതസ്വർണ്ണയോ, അതോ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയോ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ വേണ്ടിയോ? അപ്പൊ നമ്മെപ്പറ്റിയുള്ള ശരിയായ അറിവ് നമുക്ക് നൽകുന്നതിന് സാധ്യമാകുന്നു എങ്കില് സത്യത്തെ നാം മനസ്സിലാക്കും. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള യഥാർത്ഥ സത്യവുമായിട്ട് നാം കൺഫ്രണ്ട് ചെയ്യുക, ഏറ്റുമുട്ടുക. അപ്പൊ നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നതിന് കഴിവുള്ളവൻ യേശു ക്രിസ്തു മാത്രമാണെന്ന സത്യം നാം മനസ്സിലാക്കും. ഒരു മതത്തിനും നമ്മെ രക്ഷിക്കാൻ സാധിക്കില്ല, ക്രിസ്തു മതത്തിനോ മറ്റേതെങ്കിലും മതത്തിനോ അത് സാധ്യമല്ല. കാരണം വിശുദ്ധ പൗലോസ് യഹൂദമതത്തിന് വലിയ താല്പര്യം, എന്നാൽ മതത്തിന് പൗലോസിനെ സ്വതന്ത്രനാക്കുവാൻ കഴിഞ്ഞില്ല. ഉയർത്തെഴുന്നേറ്റ യേശുവുമായി കൂട്ടിമുട്ടിയപ്പോഴാണ് പാപത്തിന്റെ ദാസത്തിൽ നിന്ന് പൗലോസ് രക്ഷപ്പെട്ടത്. നാം എപ്പോഴും ഓർക്കണം, റിലിജിയൻ കൊണ്ടും ചർച്ച കൊണ്ടും രക്ഷപ്പെട്ടത് യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണുമ്പോഴാണ് ഈ പാപത്തിന്റെ ദാസത്തിൽ നമുക്ക് യഥാർത്ഥമായി വിമോചനം പ്രാപിച്ച് സത്യത്തിൽ ജീവിക്കുവാനായിട്ട്. അപ്പം നല്ല തീരുമാനങ്ങൾ പലപ്പോഴും പാപത്തിന്റെ ചങ്ങലയിൽ നമ്മെ രക്ഷപ്പെടുത്തുന്നില്ല. യേശു ക്രിസ്തുവിന്റെ ശക്തി നമ്മിൽ പ്രവർത്തിക്കുന്നതിന് അനുവദിക്കണം. അപ്പൊ യേശു ക്രിസ്തുവാണ് നമ്മെ ആ സന്മയിലേക്ക് ചെയ്തത്. അതുകൊണ്ട് നാം സത്യത്തെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാലൊന്ന് നാം നമ്മെപ്പറ്റിട്ടുള്ള അറിവ്, അതുപോലെ നമ്മുടെ മൂല്യബോധമുണ്ടോ എന്നുള്ള നമ്മുടെ അറിവ്, അതിനുശേഷം കർത്താവിനെ പറ്റിയുള്ള യഥാർത്ഥ സത്യവുമായിട്ട് കൺഫ്രണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊടുത്തെ, പാപച്ചങ്ങല എന്നാൽ എന്താണ്? ബോണ്ടേജ് സിൻ പലതരത്തിലാണ്. ഒന്ന്, ഭയം. കഴിഞ്ഞകാല പാപങ്ങളുടെ കുറ്റബോധം നമ്മെ വേട്ടയാടുന്നുണ്ടായിരിക്കാം. നമ്മുടെ ഭാവിയെ പറ്റിയുള്ള ഭയം നമ്മെ വേട്ടയാടുന്നുണ്ടായിരിക്കാം. നമ്മുടെ ചുമതലകൾ നിറവേറ്റുന്നതിനുള്ള ഭയം നമുക്കുണ്ടായിരിക്കാം. മരണത്തെ പറ്റിയുള്ള ഭയം ഉണ്ടായിരിക്കാം. ഇവയിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സാന്നിധ്യബോധം നമുക്ക് സ്വാതന്ത്ര്യം. ദേവിന്റെ മിശ്രം എന്നുള്ള സുവിശേഷത്തിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ആ മിശ്രണയുടെ അനുഭവത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ആഫ്രിക്കയിലെ വനാന്തരങ്ങളിലുള്ള കാട്ടുജാതികളെ അഭിമുഖീകരിക്കുന്നതിനും അപകടം നിറഞ്ഞ വനങ്ങൾ തരണം ചെയ്യുന്നതിനും എന്നെ സഹായിച്ചത് ലോകാവസാനത്തോളം കൂടെയിരിക്കാമെന്ന് വാക്ക് തന്നിട്ടുള്ള കർത്താവിന്റെ സാന്നിധ്യമായിരുന്നു. കർത്താവ് സ്നേഹിതരെ, പാപച്ചങ്ങളുടെ ആദ്യത്തെ കാര്യം ഭയമാണ്. നമ്മോടുകൂടി എന്നും ഉണ്ടായിരിക്കുമെന്ന് പറയുന്ന കർത്താവിന്റെ സാമീപ്യത്തെ മനസ്സിലാക്കി. രണ്ട്, സ്വാർത്ഥത. നമ്മുടെ വലിയ ശത്രുക്കൾ നാം തന്നെയാണ് പലപ്പോഴും. നമ്മുടെ വ്യക്തി താല്പര്യങ്ങളാണ് പലപ്പോഴും നന്മയിൽ നമ്മെ മാറ്റി നിർത്തുന്നത്. എന്നാല് 2 കൊരിന്ത്യർ 5:17 നമ്മൾ വായിക്കുന്നുണ്ട്, യേശു ക്രിസ്തു നമ്മെ വിലക്കി വാങ്ങി നമ്മെ പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്നുള്ള വിചാരം. ലോകത്തിന്റെ വിലയിരുത്തൽ കേൾക്കുന്നവർക്ക് ദൈവശബ്ദം കേൾക്കാൻ സാധിക്കാതെ വരും. ലോകത്തിന്റെ വിലയിരുത്തലല്ല ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ദൈവശബ്ദം കേൾക്കുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കണം. യേശു കർത്താവിനാൽ വിലക്കി വാങ്ങപ്പെട്ടവർക്ക് കർത്താവിനെ അനുസരിക്കുവാനുള്ള ധൈര്യം ലഭിക്കും. അതുപോലെ തന്നെ നാലാമത് പാപം. കഴിഞ്ഞ കാലത്ത് ദോഷകരമായ തഴക്കങ്ങൾ, ഹാബിറ്റ്സ് പലതരത്തിൽ നിന്നും നമുക്ക് സ്വതന്ത്രരാകുവാനായിട്ട് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മദ്യപാനത്തിൽ നിന്ന്, ജഡേച്ഛയിൽ നിന്ന്, കോപത്തിൽ നിന്ന്, പകയിൽ നിന്ന്, അസൂയയിൽ നിന്ന്, ഉരുളയിൽ നിന്ന്, കള്ളം പറയുന്നതിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കുവാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവിന് ശക്തിയുണ്ട്. അവനിൽ വിശ്വസിക്കുക മാത്രമല്ല, അവസാനമായി പറഞ്ഞത് പാപച്ചങ്ങല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നാം ചിന്തിക്കേണ്ട 4 രീതിയിലാണ്. ഒന്ന്, ഭയം. നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളുടെ കുറ്റബോധം, ഭാവിയെ പറ്റിയുള്ള ഭയം, അത് നമ്മുടെ ജീവിതത്തിലെ നമ്മെ വരിഞ്ഞു മുറുക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് ഇരിക്കുന്നുള്ള വാക്ക് നമ്മളെ ധൈര്യപ്പെടുത്തണം. അതുപോലെ തന്നെ നമ്മുടെ വലിയ ശത്രുക്കൾ നാം തന്നെയാണ്. കാരണം നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾ പലപ്പോഴും നമ്മെ നന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നു. കർത്താവ് നമ്മളെ നേടി കർത്താവിൽ പുതിയ സൃഷ്ടിയാക്കുന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള വിചാരത്തെ ദൈവശബ്ദം കേൾക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന പാപ തഴക്കങ്ങൾ, പല രീതിയിലുള്ള ഹാബിറ്റ്സ്, ദോഷകരമായ പാപങ്ങൾ, മദ്യപാനം, അതുപോലെ ജഡേച്ഛകള്, കോപം, പക, അസൂയ, നിരാശ എന്നൊക്കെയും നമ്മെ സ്വതന്ത്രരാക്കുവാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവിന് ശക്തിയുണ്ട്. പ്രധാനമായിട്ടൊരു കാര്യം കൂടെ പറയാൻ കർത്താവ് പറയണം, എന്നിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. സത്യം നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. കർത്താവിനെതിരെ കർത്താവിന് സത്യത്തിൽ ജീവിക്കുവാനും യഥാർത്ഥ സത്യത്തെ പിന്തുടരുവാനും ആ സത്യമൂലം സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാനും ആ സ്വാതന്ത്ര്യത്തിനും സന്തോഷം അനുഭവിക്കുവാനും എനിക്ക് നിങ്ങൾക്കും ദൈവം തമ്പുരാനിലെ പരിശുദ്ധ മൂലം ഇടയാക്കുമാറാകട്ടെ.
കർത്താവിൽ അനുഗ്രഹീതരെ, ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ പശ്ചാത്തലത്തിലും പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങളിൽ നിന്നും അതിന് ഉപയുക്തമായ വിശദീകരണങ്ങൾ ആനുകാലിക വിഷയങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടും വളരെ പ്രസക്തമായ നമ്മുടെ ജീവിതത്തിന് അനിവാര്യമായ ഒരു കാര്യത്തെ ബഹുമാനപ്പെട്ട ബെന്യേശൻ ഇന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. കേൾക്കുമ്പോൾ നിശ്ചയമായും നമ്മളൊക്കെ സമ്മതിക്കും, നല്ലൊരു വിഷയമാണ്, നല്ലൊരു സന്ദേശം നമ്മൾ കേട്ട് കഴിഞ്ഞു. പക്ഷേ അതിലൂടെ നമുക്കുണ്ടാകേണ്ടുന്ന മാറ്റം അതെത്ര പേർക്ക് ബോധ്യമാകുന്നു എന്നതനുസരിച്ചാണ് ഇന്നത്തെ സന്ദേശത്തിന്റെ പ്രസക്തി ദൈവസന്നിധിയിൽ വർദ്ധിക്കുന്നത്. വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം, അത് ആരംഭം മുതൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഒലിവുമലയിലേക്ക് യേശു തമ്പുരാൻ പോയി, അതിനുശേഷം ദേവാലയത്തിലേക്ക് ചെന്നു, അവന്റെ അടുക്കൽ വന്നവരോടൊക്കെ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. അക്കൂട്ടത്തിൽ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണെന്നുള്ള പ്രത്യേകമായ ആശയവും ഞാൻ നിങ്ങളെ വിധിക്കുന്നില്ല എന്നുള്ള പ്രത്യേകമായ ഒരു ആശയവും ഒക്കെ പറഞ്ഞതിന് ശേഷം ഏറ്റവും ഒടുവിൽ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു തമ്പുരാൻ, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഒരു സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് പറഞ്ഞ ഉപദേശങ്ങളുടെ ഒടുവിൽ തന്നെ വിശ്വസിച്ച ആ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യരോടാണ് യേശു തമ്പുരാൻ പറഞ്ഞത്: നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുക, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഈ വിഷയത്തെയാണ് അച്ഛൻ വളരെ ഭംഗിയായി വിശദീകരിച്ച് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ വളരെ സ്പഷ്ടമായി കാലിക പ്രസക്തമായ രീതിയിൽ പ്രസംഗിച്ചത്. ട്രൂത്ത് ആൻഡ് ഇറ്റ് സിഗ്നിഫിക്കൻസ്, ഈ ഒരു വിഷയം നമ്മളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ പലപ്പോഴും ഉണ്ടെങ്കിലും അച്ഛൻ പറഞ്ഞ ചില ആശയങ്ങളുടെ തലക്കെട്ടുകൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും: നമ്മളും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം തമ്മിലുള്ള അകലം എത്ര മാത്രമുണ്ട്, ഒരു ക്രിസ്ത്യാനി എന്നുള്ള പദവും നമ്മുടെ ജീവിതവും തമ്മിൽ ഏതെങ്കിലും പൊരുത്തക്കേടുകളോ പൊരുത്തങ്ങളോ ഉണ്ടോ, നാം ആരാണെന്ന് സ്വയം മനസ്സിലാക്കുക, ഒരു സെൽഫ് അനാലിസിസ്, മൂല്യബോധത്തെക്കുറിച്ച് നമ്മളുടെ അവബോധം എന്താണ്, ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനുള്ള നമ്മുടെ ശ്രദ്ധ എത്രമാത്രമുണ്ട്, പാപം മൂലം നമ്മളുടെ ബന്ധനങ്ങളിൽ നമ്മൾ എപ്രകാരമാണ് ആയിരിക്കുന്നത്, ഈ വിഷയങ്ങളെയൊക്കെ വളരെ ഭംഗിയായിട്ട് ചിന്തിക്കുവാൻ കൊണ്ട് അച്ഛൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. 2016 പുതുതായി ഉടലെടുത്ത ഇംഗ്ലീഷ് ഫ്രേസ് ഏതാണെന്ന് ചോദിച്ചാൽ ആ വർഷത്തിന്റെ തലക്കെട്ടിൽ ആദ്യം കിടക്കുന്നത് പോസ്റ്റ് ട്രൂത്ത് എന്നൊരു വാക്കാണ്, സത്യാനന്തര സത്യം. സത്യവും സത്യാനന്തര സത്യവും തമ്മിൽ വളരെ ദൂരം അകലമുണ്ട്. സത്യത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞത് അവനവനെ കുറിച്ചുള്ള ബോധവും മൂല്യബോധവും ഒക്കെ ചിന്തിക്കുക, അത് മനസ്സിലാക്കുക, ഒപ്പം ക്രിസ്തുവിനോടുള്ള നമ്മുടെ ബന്ധത്തിൽ നമ്മുടെ ശ്രദ്ധയും താല്പര്യവും എത്ര മാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതിന് ഉദാഹരണം പറഞ്ഞത് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെ ജീവിതം തന്നെയാണ്. അദ്ദേഹം ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിന് മുമ്പ് ഒരു മതത്തിന്റെ പ്രത്യേക അനുകാരി ആയിരുന്നുവെങ്കിൽ ക്രിസ്തുവിനെ കണ്ടതിന് ശേഷം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായ്ക്കുണ്ടായ മാറ്റത്തെ വളരെ ഭംഗിയായിട്ട് അച്ഛൻ വിശദീകരിച്ചു. അപ്പോൾ സത്യവും സത്യാനന്തരവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, യാഥാർത്ഥ്യങ്ങളെ മിഥ്യയിലൂടെ അവതരിപ്പിച്ച് മനുഷ്യന്റെ മനസ്സിൽ അതിന് പ്രത്യേക സ്ഥാനം കൊടുക്കുവാൻ പരസ്യങ്ങളോ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾപ്പിക്കുന്ന ധ്വനികളോ വാചകങ്ങളോ ദൃഷ്ടാന്തങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി തെറ്റായൊരു വിഷയത്തെ സത്യമാണെന്ന് നമ്മുടെ മനസ്സിലേക്ക് പോകും ഇത് ഏറ്റവും ഭംഗിയായി ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അവലംബിക്കുന്നത്. അത് അച്ഛൻ ഉദാഹരണത്തിന് വേണ്ടി അച്ഛൻ കൃത്യമായിട്ട് പറയുകയും ചെയ്തു. അത് ഈ കാലഘട്ടത്തിന്റെ ഒരു വലിയ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് സഭയുടെ മേലധ്യക്ഷൻ സഭയെ നയിക്കുക, അല്ലെങ്കിൽ മൂല്യങ്ങളോ നന്മകളോ സമൂഹത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ ഒരു വലിയ ചലഞ്ചിങ് അല്ലെങ്കിൽ ഒരു വലിയ വെല്ലുവിളി ഏറ്റെടുക്കേണ്ടുന്ന ഒരു നിമിഷമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിലും മതത്തിലും ഒക്കെ പരക്കെ ഉപയോഗിക്കുന്ന ഒരു രീതിയിൽ ഈ പോസ്റ്റ് ട്രൂത്ത് അല്ലെങ്കിൽ സത്യാനന്തര സത്യം തന്നെയാണ്. ഏതെങ്കിലും ഒരു കാര്യത്തെ പ്രൊപ്പഗേറ്റ് ചെയ്ത് മനുഷ്യന്റെ മനസ്സിൽ സ്വാധീനം ഉണ്ടാക്കിയെടുക്കുക, അതോടുകൂടി മനുഷ്യനെ വെറുപ്പിക്കുക, സമൂഹത്തെ തമ്മിൽ തല്ലിക്കുക, മതങ്ങളെ തമ്മിൽ അകറ്റുക, അല്ലെങ്കിൽ സഭകളെ തമ്മിൽ പല കാരണങ്ങൾ പറഞ്ഞ് അവരെ സത്യത്തിൽ നിന്ന് അകറ്റി നിർത്തുക. യോഹന്നാന്റെ മൂന്നാം ലേഖനം അതിന്റെ അതിനകത്തൊരു അധ്യായമേ ഉള്ളൂ, ആ അധ്യായത്തിലെ നാലാമത്തെ വാക്യം നമ്മൾ വായിച്ചിട്ടുണ്ട്. പ്രിയ ഗായോസിന് എഴുതുന്ന യോഹന്നാന്റെ മൂന്നാം ലേഖനത്തിൽ, നീ സത്യത്തിൽ നടക്കുന്നു എന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയുകയാൽ ഞാൻ അത്യന്തം സന്തോഷിച്ചു. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. ദൈവത്തിന് സഭാവിശ്വാസികളെ കുറിച്ചും സഭയെക്കുറിച്ചും ഉള്ള പ്രത്യേകമായ ചിന്തയും ഇത് തന്നെയാണ്. എന്റെ മക്കൾ സത്യത്തിൽ തന്നെ നടക്കുന്നു എന്നുള്ളതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. നമ്മുടെ പ്രതാപമോ പെരുമയോ പേരോ പ്രസിദ്ധിയോ അതിനേക്കാൾ ഉപരിയായി ഏത് മേഖലയിൽ ജീവിച്ചാലും, അപ്രസക്തമോ പ്രസക്തമല്ലാത്ത മേഖലയിൽ ജീവിച്ചാലും, പണ്ഡിതനോ പാമരനോ ആയാലും ദരിദ്രനോ സമ്പന്നനോ ആയാലും സത്യത്തിലൂടെയാണോ ചരിക്കുന്നത്? ഇത് നമുക്ക് സ്വയം ഒരു സെൽഫ് അനാലിസിസിന് വേണ്ടി അച്ഛൻ വിളമ്പിത്തന്ന ഏറ്റവും നല്ലൊരു സന്ദേശമായിട്ട് നമ്മൾ അതിനെ എടുക്കണം. പ്രിയപ്പെട്ട അച്ഛന്റെ ശ്രദ്ധേയമായ പ്രസംഗം, ഇതിനുവേണ്ടി സമയമെടുത്ത വിഷയം വളരെ ഭംഗിയായി തയ്യാറാക്കി അവതരിപ്പിച്ചതിൽ സുപൂർവ പ്രാർത്ഥനയിലൂടെ എല്ലാവരുടെയും പേരിലുള്ള പ്രത്യേകമായ സ്നേഹം അച്ഛനെ അറിയിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രാജേഷ് അച്ഛൻ,
മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണ്. പേരുകൾ പത്രമായിട്ട് വായിക്കുന്നത്. നമുക്ക് സാധാരണ ഓർക്കാറുള്ള വൈദികരെ ദൈവസന്നിധിയിൽ ഓർക്കാം. അതുപോലെ ജിമ്മി, ആലിസ് ജോസഫ്, ജോയൽ. ആലിസ് ജോസഫിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് ഉറപ്പെടുത്തുന്നു. ഒരു വേരിയാന്റി ഓർക്കാം. മോളി, ശോശമ്മ, എഡിസൺ, ജോഷുവ, ഡയോണ, ഡിംപിൾ, റേച്ചൽ സ്കറിയ, മേരിക്കുട്ടി, സൂസി ജോൺ. രാനൂപിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറിയാമ അലക്സാണ്ടർ, സി സി എബ്രഹാം ഡയാലിസിസ് കൂടി കടന്നു പോകുന്നു. തോമസ് മാത്യുവിനെ ഓർക്കാം. ഷേർലി എബ്രഹാമിനെ, ലങ് ക്യാൻസർ ആണ്, പ്രത്യേകമായിട്ട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഷേർലിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ബിനിൽ മാത്യുവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹാർട്ട് സർജറി നടക്കുന്നു. നിശ്ചയ ഓർത്ത് പ്രാർത്ഥിക്കാം. ടോബി ഓർക്കാം. ആരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെ സൗഖ്യത്തിനായിട്ട് ദൈവസന്നിധിയിൽ ഓർക്കാം.
കാരണ്യവാനായ സ്വർഗീയ ദൈവമേ, തന്നെ മാറുന്ന ഈ പ്രഭാതം അങ്ങയുടെ സന്നിധിയിൽ ശാന്തമായി ശിരസുകളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുവാനും ഞങ്ങളുടെ നൊമ്പരങ്ങളെ പാരങ്ങളെ അങ്ങയുടെ മുമ്പാകെ താങ്ങി വെക്കാനും ഒക്കെ തന്ന ഹൃദയവാർത്ത സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഓരോ നിമിഷവും അടുത്ത് ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ സൂക്ഷിക്കുന്ന അങ്ങയുടെ കരുണയോർത്ത് സ്തുതിക്കുന്നു. വിട്ടുപിരിയാത്ത ദൈവബന്ധം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങൾ ഉള്ളിലോട് വസിക്കണമേ, ഞങ്ങളുടെ ഭവനങ്ങളിലോട് പാർക്കണമേ. ഞങ്ങൾ എവിടെയാകുന്നുവോ അവിടെയൊക്കെ നിന്റെ സാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേക രോഗികളായി ഞങ്ങൾ ഓർത്ത് പേര് പറഞ്ഞവരും ഇല്ലാത്തവരുമായി ഞങ്ങളുടെ മനസ്സിൽ അനേകരായി ഓർമ്മയിലിരിക്കുന്നവരെയൊക്കെ തിരുമുമ്പ സമർപ്പിക്കുന്നു. ജീവിതത്തിൽ വൈദ്യന്മാരും ഔഷധങ്ങളും ഒക്കെ കൈവിട്ടു പോകുന്നു എന്നുള്ള തോന്നല് കടന്നു വരുമ്പോൾ ദൈവം ഞങ്ങൾക്ക് ആശ്വാസമായി ബലമായി ശക്തിയായി അവിടുന്ന് മാത്രമേ ഉള്ളൂ. നിന്റെ ദാസരോടൊക്കെ അവിടുന്ന് കൂടെ ഉണ്ടാകണമേ. അവരുടെ പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും അവിടുത്തെ സാന്നിധ്യവും അവിടുത്തെ കരുണയും നിന്റെ മക്കളുടെ മേൽ ചൊരിയണമേ എന്ന്
പ്രാർത്ഥന
മറന്നുകൊണ്ട് ദൈവസ്നേഹത്തിന്റെ ദൈവകരുണയുടെ നല്ല അനുഭൂതി കണ്ടെത്തുവാൻ തക്കവണ്ണം നിന്റെ ദാസരെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും ചികിത്സിക്കുന്ന വൈദ്യന്മാരിലും ഉപയോഗിക്കുന്ന ഔഷധങ്ങളിലും ദൈവമേ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രവഹിക്കണമേ. അവരെയൊക്കെ അവിടെ നിന്ന് ആശ്വസിച്ച് ബലപ്പെടുത്തണമേ. ഒരു വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ തിരുമുമ്പ സമർപ്പിക്കുന്നു. ദൈവികമായ പ്രത്യാശയിൽ അവരെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുവാക്കന്മാർ യുവതികളെയൊക്കെ തിരുമുമ്പ സമർപ്പിക്കുന്നു. മദ്യപാനവും മയക്കുമരുന്നും ഒക്കെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ ഒരു കാലത്ത് ദൈവമേ നല്ല തിരിച്ചറിവുള്ള മക്കളായി വളരുവാൻ ഇവരെ സഹായിക്കണമേ. യുവാക്കന്മാർ യുവതികളെ ഒക്കെ വീണ്ടും കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ ശാന്തിയും സമാധാനം കണ്ടെത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ, ഇവിടെയും നാട്ടിലുമായി കഴിയുന്ന മാതാപിതാക്കളെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭക്തിയിലും ദൈവസ്നേഹത്തിലും ജീവിപ്പാൻ ആവശ്യമായിരിക്കുന്ന സാഹചര്യങ്ങളെ ഒരുക്കി കൊടുക്കണമേ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർക്കുന്നു. വിവാഹപ്രായമെത്തിയിട്ട് പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്ന മക്കൾക്ക് നല്ല കുടുംബജീവിതം നയിക്കാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും ചൊരിയണമേ. കുഞ്ഞുങ്ങളിലാണ് പ്രയാസപ്പെടുന്ന ദമ്പതികളെ അങ്ങയുടെ കരുണയുടെ മുമ്പാകെ താഴ്മയായിട്ട് സമർപ്പിക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ സഭയെ ഓർക്കുന്നു. ദൈവമേ ഈ സഭയെ നയിക്കാൻ അവിടുന്ന് ചുമതലപ്പെടുത്തി നിയോഗിച്ച ബാവാതിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദാസന്റെ കരങ്ങൾക്ക് അവിടുന്ന് ശക്തി പകരണമേ. ഓരോ കാര്യങ്ങളിലും അങ്ങയിൽ ആശ്രയിച്ച് വിവേകത്തോടും പക്വതയോടും തീരുമാനമെടുക്കുവാനും ഈ കൂട്ടായ്മയെ ആത്മീയതയിൽ നയിക്കുവാനും സ്വർഗത്തിൽ നിന്ന് എല്ലാ കൃപകളും ചൊരിഞ്ഞു കൊടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എല്ലാ തിരുമേനിമാരെയും ഈ ഭദ്രാസനത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ആത്മീയ സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ സേവനം ചെയ്യുന്നവരെയും ഓർക്കുന്നു. പ്രത്യേകിച്ച് പ്രതികൃതി ക്ഷോഭം മൂലവും തീവ്രവാദം മൂലം പീഡിപ്പിക്കപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാട്ടിൽ അതിഭീകരമായി ഉണ്ടായ ജലപ്രളയത്തിന്റെ ദുരിതം അനുഭവിക്കുന്ന മക്കളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ദുരന്തങ്ങളിലൊക്കെ നിന്റെ ദാസരെ അവിടുന്ന് സംരക്ഷിക്കണമേ. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയെ വാഴ്ത്തണമേ. ഇതിനല്പമായോ അധികമായോ നേർത്ത് നൽകുകയും സഹായിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട അച്ഛനെ ഓർക്കുന്നു. കുടുംബത്തെയും ഇടവകയൊക്കെ തിരുമുമ്പ സമർപ്പിക്കുന്നു. ദൈവമേ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഞങ്ങൾ സംബന്ധിക്കുമ്പോൾ ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടവരായി തീരുവാൻ സംഗതിയാക്കണമേ. ഓരോ നിമിഷവും ഞങ്ങൾ നവീകരിക്കപ്പെട്ടവരായി അങ്ങ് വസിക്കാൻ യോഗ്യതയുള്ള ഹൃദയം അതിന്റെ രൂപാന്തരം ഞങ്ങൾക്ക് പറഞ്ഞു നൽകണമേ. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ, കുറ്റങ്ങളെ പൊറുക്കണമേ. ഓരോ നിമിഷവും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ താങ്ങണമേ. സകല വാങ്ങിപ്പോയവർക്കും സ്വർഗീയ ഊർജമിൽ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിനക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്ന് വന്നാലും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ.
പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകാൽ നാം ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളോടുകൂടിയും ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തികളോടും കുടുംബങ്ങളോടും ഇതിൽ നിന്ന് വചനങ്ങൾ പങ്കുവെച്ച ബഹുമാനപ്പെട്ട അച്ഛനോടും കുടുംബത്തോടും പരിസര സഭയോടും സഭയെ നയിക്കാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന നമ്മുടെ ഭാവാചരമിയോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നെ കൊണ്ടായിരിക്കുമാറാകണമേ.
പന്യവാർന്ന ശുശ്രൂഷയിലെ സംബന്ധിച്ച എല്ലാവരോടും പ്രത്യേകം സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ബെന്നിയേശൻ തിരക്കിനിടയിലും ഈ ശുശ്രൂഷയില് സംബന്ധിക്കുകയും വളരെ യുക്തമായ ചിന്തോദ്ദീപകമായ ഒരാശയം പകർന്ന് നമ്മൾ അനുഗ്രഹിച്ചു. അച്ഛനുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അതോടൊപ്പം മാമനച്ചൻ, ഐസക്കച്ചൻ, അതുപോലെ വി സി വർഗീസ് എല്ലാ വൈദികരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൂരെയും ചാരിയുമായി ഇതിൽ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുകയും സ്വർഗീയ നന്മകളാൽ ദൈവം നിറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബൈബിൾ വായിച്ച പ്രിയപ്പെട്ട കുഞ്ഞമ്മാമ, അതുപോലെ ഇതിന്റെ അസിസ്റ്റേറ്റുള്ള പ്രിയപ്പെട്ട മനോജ്, അല്പമേ അധികമായോ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ദൈവം നമ്മൾ അനേവരെ വാഴ്ത്തി അനുഗ്രഹിച്ചു മാറാകട്ടെ. ആമേൻ.